വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ് വാരി ചുറ്റിക്കൊണ്ട് അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നെടുകയും കുറുകയും ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന്റെ ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾക്ക് ആരാധന അപമാനമല്ല, അവർക്കത് അഭിമാനമാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു യുദ്ധം നടക്കുന്ന രാത്രിയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ വിഭാഗങ്ങൾക്കെതിരായിട്ടോ നടക്കുന്ന യുദ്ധമല്ല. യേശുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവന്റെ സംഘത്തോടും പൈശാചിക കുടിപ്പകകളോടും ആത്മാവിൽ നടത്തുന്ന യുദ്ധമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീയിറങ്ങിയപ്പോൾ ബാലിന്റെ ശക്തികൾക്ക് നെവിരെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങിയാൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് നെവരെ നിൽക്കാൻ കഴിയുകയില്ല. കുഞ്ഞാടിന്റെ നിയമ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. ഈ യുഗം അതിന്റെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക്, ഈ കാലം അതിന്റെ കടശി സമയത്തേക്ക്, ഈ ചരിത്രം അതിന്റെ ദശാസന്ധിയിലേക്ക് അതിവേഗം ഓടിയെടുക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക്, മസ്തിഷ്കജന്യമായ കഴിവുകൾക്ക്, അവന്റെ ദാർശനികതകൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത പ്രശ്ന സങ്കീർണമായ ഒരു ഭാവി ലോകത്തിന്റെ മുൻപിലുണ്ട് എന്നുള്ളത് തർക്കമറ്റ യാഥാർത്ഥ്യമാണ്. ഇവിടെ രാഷ്ട്രീയതയുടെ അടിത്തറ തകരുകയാണ്. ധാർമ്മികതയുടെ മൂല്യങ്ങൾ ശോഷണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രകൃതിയുടെ താളക്രമങ്ങൾ ഇവിടെ അടിമുടി തെറ്റുകയാണ്. വൻകിട ഭൂകമ്പങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ ഭൂഗർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങൾ അവരുടെ ആയുധ പുരകളിൽ മനുഷ്യനെ ചാമ്പൽ കൂമ്പാരമാക്കാൻ, ഈ ഭൂമണ്ഡലത്തിലെ വൻകിട പട്ടണങ്ങളെ ചുടലക്കളമാക്കാൻ ആയുധങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യവർഗം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാരക രോഗങ്ങൾ കൂട്ടമായി മണ്ണിൽ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുവിൽ നാളെ എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾക്ക് പറയാൻ കഴിയും, വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. അവനെ മടങ്ങി വരവിനോട് ലോക സംഭവങ്ങൾ അടുക്കുകയാണ്. ആധുനിക മനുഷ്യൻ സംസ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കഴിയുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ അധാർമ്മികതയുടെ കിടങ്ങുകളിൽ അവൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു ഇഞ്ച് മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ മനുഷ്യ ജീവന്റെ ചരടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഇന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തോദ്ദീപകമായ ഒരു പ്രത്യേക കഥയുണ്ട്. ടോൾസ്റ്റോയി എന്ന എഴുത്തുകാരന്റെ തൂലികയിലൂടെ പുറത്തു വന്ന കഥ ഈ കാലത്തിന് പറ്റിയ കഥയാണ്. ഒരു മനുഷ്യൻ വേട്ട തേടി വനാന്തരത്തിൽ യാത്രയായി. വനത്തിലൂടെ തന്റെ കയ്യിലെ തോക്കുമായി യാത്ര ചെയ്യുമ്പോൾ തൊട്ടു പുറകിലോട്ട് നോക്കിയപ്പോഴല്ലേ ഇതാ ഒരു കരടി വായ് പിളർന്ന് പുറകെ വരികയാണ്. ഉപകരണം വലിച്ചെറിഞ്ഞിട്ട് ആ കൊടുങ്കാടിന്റെ നടുവിലൂടെ ഭീതി പൂണ്ട് ഈ മനുഷ്യൻ ഓടുകയാണ്. പ്രാണവെപ്രാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം എവിടോ കാലുതട്ടി താഴേക്ക് വീണു. താഴേക്ക് വീണത് അടി കാണാത്ത ഒരു പൊട്ടക്കുഴിയിലേക്കായിരുന്നു. അവിടെ അതെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാട്ടുവള്ളികളുടെ ഇടയിലൂടെ താഴേക്ക് നീങ്ങുന്നതിനിടയിൽ ഒരു കാട്ടുവള്ളിയിൽ പിടികിട്ടിയത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ കാട്ടുവള്ളിയിൽ പിടിച്ചിങ്ങനെ തൂങ്ങിക്കിടന്നു. തൂങ്ങിക്കിടക്കുന്ന സമയം താൻ ഭയത്തോടെ മുകളിലേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഭീതിജനകമായിരുന്നു. വായ് പിളർന്ന് ആ ഹിംസ്ര മൃഗം കരയിൽ കരയുകയാണ്. അല്പമൊന്ന് രക്ഷപ്പെട്ട് അള്ളിപ്പിടിച്ച് കരയ്ക്ക് കയറിയാൽ ആ മൃഗത്തിന്റെ വായിൽ താൻ ഊണായത് തന്നെ. അവിടെ കിടന്ന് വിറച്ചുകൊണ്ട് താൻ ഈ കുഴിയുടെ ആഴത്തിലേക്ക് നോക്കി. നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിലും ഭയജനകം. അത്യുഗ്ര വിഷമുള്ള ഒരു മഹാസർപ്പം അതിന്റെ വിഷലിപ്തമായ വായ് പിളർന്നുകൊണ്ട് പത്തി വിരിച്ച് താഴെ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറ് പൊട്ടി താഴെ വീണാൽ താഴെ സർപ്പത്തിന്റെ വായിൽ, കരപറ്റിയാൽ മൃഗത്തിന്റെ വായിൽ. ഇതിന് നടുവിൽ ഈ മനുഷ്യൻ ഒരു കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഈ കിടക്കുന്ന കിടപ്പിൽ അയാൾക്ക് തെല്ലൊരാശ്വാസം ലഭിച്ച സംഭവമുണ്ടായി. മറ്റൊന്നല്ല, ഓടി വന്ന കൂട്ടത്തിൽ കൈ തട്ടിപ്പോയി. ആ കൈ തട്ടിയത് തൊട്ടു മുകളിലുള്ള ഒരു തേൻകൂടിലായിരുന്നു. ആ തേൻകൂട് തകർന്നു പോയിരുന്നു താഴേക്ക് വീഴുന്നതിന് മുൻപ്. ആ തേൻകൂട്ടിൽ നിന്നും, കിണറിന്റെ തൊട്ടു മുകളിലുള്ള തേൻകൂട്ടിൽ നിന്നും ആ തേൻകൂട് തകർന്നത് കൊണ്ട് തുള്ളി തുള്ളിയായി തേൻ കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്ന കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്ന കിടപ്പിൽ തന്റെ നാക്കൽപ്പം പുറത്തേക്ക് നീട്ടി ആ തേൻതുള്ളിയിലേക്ക് പിടിച്ചു കൊടുത്തു. തേൻതുള്ളി നുകർന്ന് ആ കിടക്കുന്ന
കിടക്കുന്ന കിടപ്പിൽ അയാൾ അങ്ങ് മയങ്ങിപ്പോയി. അല്പം മയങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ഒന്ന് കണ്ണു വെട്ടിച്ച് രണ്ടു വശത്തേക്ക് നോക്കി. നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. താൻ തൂങ്ങിക്കിടക്കുന്ന കാട്ടുവള്ളിയുടെ രണ്ടു വശത്തും കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ ആ വള്ളിയെ കാർന്നു മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പ മിനിറ്റുകൾക്കുള്ളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ താഴെ സർപ്പത്തിന്റെ വായിൽ, അല്ലെങ്കിൽ കരയിൽ ദൂച്ചുവായ മൃഗത്തിന്റെ വായിൽ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മനുഷ്യ സമുദായം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അത്യാധുനിക മാരക രോഗമായ എയ്ഡ്സ് മുതൽ മ്ലേച്ഛമായ പലതും മനുഷ്യനെ കാർന്നു തിന്നുവാൻ കരയിൽ കാത്തു കഴിയുമ്പോൾ, ഭീകര സ്ഫോടനങ്ങൾക്ക് വേണ്ടി മനുഷ്യ സമുദായം ഒരുക്കി വെച്ച അത്യുഗ്ര സ്ഫോടകാത്മകമായ ആയുധങ്ങൾ മനുഷ്യരെ വിഴുങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ, പകലും രാത്രിയുമാകുന്ന കറുത്തതും വെളുത്തതുമായ എലികൾ അവന്റെ ജീവിതപാശം ദിവസങ്ങൾ എന്ന നിലയിൽ കാർന്നു മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാളെ അശാന്തിയിലേക്കാണ് മനുഷ്യ സമുദായം നീങ്ങുന്നത്. ഇതിന് നടുവിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു പിണമായി പിടഞ്ഞു വീണാൽ എന്റെ പേർ നിത്യതയുടെ രജിസ്റ്ററിലുണ്ട്. ആ ബോധ്യമുള്ള ഒരുപറ്റം ദൈവജനത്തെ ഇന്ന് രാത്രി സ്വർഗം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഓർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, നിത്യതയുടെ രജിസ്റ്ററിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ കുറിക്കപ്പെടുന്ന രാത്രിയായിരിക്കണം. എത്ര ദൈവമക്കളുടെ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരും. ഇത് മിച്ചപ്പണം ചിലവഴിക്കാൻ വെച്ച യോഗമല്ല, പണത്തിന്റെ തള്ളിക്കയറ്റത്തിൽ ക്രമീകരിച്ച യോഗമല്ല. ഈ ദേശം യേശുവിനാൽ പിടിക്കപ്പെടേണ്ടതിന് കണ്ണുനീരിനെ ആയുധമാക്കിക്കൊണ്ട് ഒരുപറ്റം പ്രിയപ്പെട്ടവർ ക്രമീകരിച്ച യോഗമാണ്. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എല്ലാ അധരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എല്ലാ കണ്ണുകളും അടയട്ട ദൈവസന്നിധിയിൽ, എല്ലാ കണ്ണുകളും ഉടയട്ട ദൈവസന്നിധിയിൽ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് അധരങ്ങളിൽ ബലം തന്നിട്ടുള്ള ദൈവമക്കൾ ആത്മനിറവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുക. ആരും ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ മൗനമായിരിക്കരുത്. എല്ലാ ദൈവമക്കളുടെയും നാവുകൾ ആത്മാവിൽ ചലിക്കട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവുകൾ ആത്മാവിൽ ചലിക്കട്ടെ. നാം ആരും ഇന്ന് രാത്രി കാഴ്ചക്കാരായി ഇവിടെ കടന്നു വന്നിട്ടില്ല. ആത്മാവിൽ പടക്കളത്തിൽ പോർ ചെയ്യുന്ന ഒരുപറ്റം ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഈ നാടിന്റെ മീതെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ നുകക്കഴികൾ ആത്മവ്യാപാരത്തിന്റെ ചൈതന്യത്താൽ ഇന്ന് രാത്രി മുറിഞ്ഞു മാറുന്ന രാത്രിയായിരിക്കണം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നടുവിൽ ഇന്ന് രാത്രി പ്രവഹിക്കുന്ന രാത്രിയാണ്. സ്വർഗം ഈ രാത്രി ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുന്നു. അഭിഷേകത്തിന്റെ തൈല നദികൾ തന്റെ ജനത്തിന്റെ വിടുതലിനായി ഈ ഗ്രൗണ്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മശക്തി അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ ഒരു സുവിശേഷ യോഗം നടന്നു. ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ അനുഗ്രഹീതനായ വെള്ളക്കാരനായ ഒരു ദൈവദാസൻ അവിടെ എത്തി. പ്രാർത്ഥനാ സഹകാരികളായ രണ്ട് ദൈവദാസന്മാർ യോഗത്തിന്റെ തലേ ദിവസം ആ ഗ്രാമങ്ങൾ ചുറ്റി പ്രാർത്ഥിക്കുവാൻ ഒരു വെള്ള അത് വണ്ടിയിൽ യാത്രയാകുകയാണ്. കുഗ്രാമങ്ങളുടെ പേരുകൾ ആ വെള്ളക്കാരായ സഹോദരന്മാർക്ക് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ ദൈവജനത്തോട് പറയാം, അധികം അറിവില്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതരം പൂട്ടി യോഗത്തിൽ ഇരിക്കയില്ല, ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അവർ ആ വണ്ടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങൾ ചുറ്റി വണ്ടി ഓടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഡ്രൈവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ വണ്ടി പോകുന്ന സ്ഥലങ്ങളുടെ കുഗ്രാമങ്ങളുടെ പേരുകൾ പറഞ്ഞ് പുറകിലിരിക്കുന്ന വെള്ളക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷ പറയുന്നതിനിടയിൽ കുഗ്രാമങ്ങളുടെ പേരുകൾ അവരുടെ നാവിൽ ദൈവാത്മാവ് നൽകി. ഇന്ന് രാത്രി ഞാൻ പറയാം, വെള്ളക്കാർക്ക് ആ ഗ്രാമങ്ങളുടെ പേരുകൾ അറിയത്തില്ല. എന്നാൽ അവർ അന്യഭാഷ പറയുന്നതിനിടയിൽ ആ ഗ്രാമങ്ങളുടെ പേരുകൾ അവരുടെ വായിൽ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സർവജ്ഞാനിയായ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ അധരങ്ങളെ അധികാരത്തോടെ അഭിഷേകത്താൽ ചലിപ്പിച്ചു. ഇന്ന് രാത്രി ഈ യോഗത്തിനകത്ത് ആത്മശക്തി അനുഭവിച്ചറിയുന്ന ചില ദൈവമക്കളുണ്ട്. അവർ ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി യോഗം കഴിയും മുൻപ് സ്വർഗം ചില വ്യക്തികളെ വിടുവിക്കുന്ന രാത്രിയാണ്. നിത്യതയിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കുറിക്കുന്ന രാത്രിയാണ്. ഇരുട്ടിന്റെ അധികാരങ്ങളുടെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ബലം നൽകിയ ദൈവമക്കൾ ആത്മാവിൽ അധികാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ പരസ്യമായി കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മീയ സത്യങ്ങൾ പ്രകാശിക്കാതെ ഹൃദയത്തെ ബന്ധിച്ച് കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തെ കാൽവറി രക്തത്തിന്റെ അധികാര ശക്തിയാൽ ഞങ്ങൾ ബന്ധിച്ചതിന്മേൽ ജയമെടുക്കുകയാണ്. ഈ രാത്രി വചനം തുറക്കുമ്പോൾ ആത്മാവിനാൽ ചില ഹൃദയങ്ങൾ രാത്രി തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ അത് സംഭവിക്കട്ടെ. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിനായി ഞങ്ങൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനെ തുറന്നു വയ്ക്കുകയാണ്. ദൈവാത്മാവ് അത് ചെയ്യുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി, ഒരു വായും ഇന്ന് രാത്രി ഇവിടെ പൂട്ടിയിരിക്കരുത്. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പടപൊരുതിക്കൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. ഒരുപിടി മാവിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ, ഒരുപിടി മാവിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ക്ഷാമകാലത്തിന് മുഴുവൻ അത് അറുതിയായി മാറിയെങ്കിൽ, ഒരു ഭരണി എണ്ണയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കടബാധ്യതകൾക്ക് മുഴുവൻ അത് ഉത്തരമായി തീർന്നെങ്കിൽ, ഒരു ചുള്ളി വടിയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി മുറിഞ്ഞു നീങ്ങിയെങ്കിൽ, ഒരു കഴുതയുടെ പച്ച താടിയലിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ശത്രുക്കൾ കൂട്ടമായി കൂടിയെങ്കിൽ, അത് ചത്തു വീണെങ്കിൽ വിശ്വസിക്കുന്ന നിന്നിൽ ദൈവശക്തി വ്യാപരിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല, മുറിയാത്ത ആധിപത്യങ്ങളില്ല, വിറയ്ക്കാത്ത നരക കവാടങ്ങളില്ല, തകരാത്ത പാതാള ഗോപുരങ്ങളില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയായിരിക്കട്ടെ. അപ്രതിരോധ്യമായ ദൈവശക്തി ഇന്ന് രാത്രി നമുക്കായി ഇവിടെ പ്രവഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിന്റെ 17:3 18:4 രണ്ട് വേദഭാഗങ്ങൾ ഇത്തരത്തിൽ വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 17:3 18:4 വേഗം വായിച്ച്.
അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ
ഏഴു തലയും 10 കൊമ്പും ഉള്ളതായി
ദൂഷണനാമങ്ങൾ നിറഞ്ഞ്
കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
വെളിപ്പാട് പുസ്തകം 18:4
വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. എന്റെ ജനമായുള്ളവരെ
അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും
അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും
അവളെ വിട്ടു പോരുക. വളരെ ശ്രദ്ധേയമായ രണ്ട് വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വായിച്ചു കേട്ടത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏഴുകളുടെ പുസ്തകമായ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ ശ്രദ്ധേയമായി കാണുന്ന രണ്ടു ചിത്രങ്ങൾക്ക് ആമുഖമായ വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ. വളരെ സമയത്തിന്റെ പരിമിതിയുണ്ടെങ്കിലും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ രാത്രി പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം അഭിപ്രായ പ്രകടനമല്ല, ദൈവത്തിന്റെ വിശിഷ്ടമായ കൽപ്പനയാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്, ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സിമതഗ്രന്ഥം, സിഖുമതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഗീതകൾ, എത്രയോ മതഗ്രന്ഥങ്ങൾ, എല്ലാവരും ദൈവപ്രോക്തങ്ങളെന്ന് അതുല്യമെന്ന് അംഗീകരിക്കുന്ന അതിവിശിഷ്ടമായ നിരവധി മതഗ്രന്ഥങ്ങൾ ഉള്ളപ്പോൾ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്ര വാക്യ സംഹിതയായ ഈ പരിശുദ്ധ തിരുവഴുത്തിന്റെ പരമ ഉത്കൃഷ്ടത ആധേയപ്പെട്ടിരിക്കുന്നത് ഏതിന്മേലാണെന്നറിയാമോ? വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള ദൈവമക്കൾ ആ ദൈവവചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയായിരിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചനം ലോകചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ, തികവുറ്റ, കിടയറ്റ ഗ്രന്ഥമാണ് എന്ന് പറയുവാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലൊരു പുസ്തകം ലോകചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിന്റെ പുറന്താളിൽ പുറത്ത് തിളങ്ങുന്ന പേരില്ലേ, ഹോളി ബൈബിൾ, സത്യ വേദ പുസ്തകം. പക്ഷേ വിശുദ്ധ വേദ പുസ്തകത്തിലെ 31,173 വാക്യങ്ങളിൽ ഒരിടത്തും ഈ പുസ്തകത്തെ ഈ പുസ്തകം സത്യ വേദ പുസ്തകം എന്ന് വിളിച്ചിട്ടില്ല. ഈ പുസ്തകത്തെ ഈ പുസ്തകം ഒരിടത്തും ബൈബിൾ എന്ന് വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് പിന്നെ നാമമുണ്ടായത്? സത്യവേദ പുസ്തകം എന്ന നാമം ഇതിലെ വിവർത്തകന്മാർ വേദം എന്ന മൂലബന്ധത്തിൽ കൊടുത്തതാണ്. വേദം എന്നാൽ സംസ്കൃത ധാതുവിൽ നിന്ന് വന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. അറിവുകളുടെ വിപുലമായ ഒരു കലവറയാണ് വചനമെങ്കിലും അറിവിന് വേണ്ടിയുള്ള രചനയല്ലിത്, മഹാദൈവത്തിന്റെ അരുളപ്പാടരണമാണിത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അറിവിന്റെ പുസ്തകമല്ല. അതിനാൽ സത്യ വേദ പുസ്തകം എന്ന തലക്കെട്ട് വിവർത്തകന്മാരുടെ കയ്യെഴുത്താണ്, അല്ലാതെ ഇതിന്റെ സംഭാവനയല്ല. ഇനിയും ബൈബിൾ എന്നോ ഇത് അതിൽ തന്നെ കൊടുത്തിട്ടില്ല. പിന്നെയോ ഒരു കാലത്ത് പേപ്പറസ് ചെടികളുടെ പോളകൾ പൊളിച്ചെടുത്ത് തമ്മിൽ യോജിപ്പിച്ച് കരി ഇടിച്ചു പൊടിച്ചു മഷിയുണ്ടാക്കി രാസവസ്തു ചേർത്ത് എഴുതി വയ്ക്കുന്ന പേപ്പറുകളെ ബിബ്ലിയ, ആ പുസ്തകങ്ങൾ എന്ന് വിളിച്ചു വന്നത് കാലക്രമത്തിൽ ലോപിച്ച് ബൈബിൾ എന്നായി. എഴുതുവാൻ ഉപയോഗിച്ച ഉൽപ്പന്നത്തിൽ നിന്നും ഉടലെടുത്ത നാമമാണ് ബൈബിൾ എന്ന നാമം, അല്ലാതെ ഇത് ഇതിനെ ഇതിൽ സ്വയം വിളിച്ചതല്ല. എന്നാൽ ഈ രാത്രി പറയട്ടെ, ബൈബിൾ എന്ന് ഇത് ഇതിനെ ഇതിൽ വിളിക്കാതിരിക്കുമ്പോൾ സത്യവേദ പുസ്തകമെന്ന് ഇത് ഇതിനെ ഇതിൽ വിളിക്കാതിരിക്കുമ്പോൾ ഇത് ഇതിനെ ഇതിൽ വിളിച്ച ഒരു നാമമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും ആയിരിക്കുന്നു എന്ന്. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലയോ എന്നല്ല, നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലയോ എന്നല്ല, നിങ്ങൾ തിരുവഴുത്തിൽ വായിച്ചിട്ടില്ലയോ. അതിന്റെ അർത്ഥം ഇത് ഇതിനെ വിളിക്കുന്ന ഒരു നാമമുണ്ട്, ഇത് സാക്ഷാൽ തിരുവഴുത്താണ്. എന്താണ് തിരുവഴുത്ത്? രാജകീയ ശാസനങ്ങൾക്കാണ് തിരുവഴുത്ത് എന്ന് പറയുന്നത്. രാജാവിന്റെ കൽപ്പനകൾ എഴുതിയ ലിഖിത രേഖകളെ പുരാതന കാലത്ത് തിരുവഴുത്ത് എന്ന് വിളിച്ചു വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം തിരുവഴുത്താണ്. ഏതു രാജാവിന്റെ തിരുവഴുത്ത്? അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും പ്രപഞ്ചത്തിന്റെ കർത്താവും ഒന്നുമില്ലായ്മെന്ന് ഈ പ്രകൃതിയെ വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ തിരുവഴുത്താണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നതെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം വിലയുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഇത് അഭിപ്രായ പ്രകടനമല്ല, ഇത് ഒരുമിച്ചുകൂടി ആലോചിച്ച സിനഡിന്റെ തീരുമാനമല്ല, ഇത് ദൈവത്തിന്റെ വചനമെന്ന തിരുവഴുത്താണ്. അതുകൊണ്ട് കൽപ്പന അവഗണിച്ചാൽ ശിക്ഷയ്ക്ക് സാധ്യതയുള്ളതുപോലെ തിരുവഴുത്ത് അവഗണിച്ചാൽ തിരുവഴുത്തിന്റെ ഉടമയോട് കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് രാത്രി ആമുഖമായി പറയട്ടെ, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുന്ന ദിവസം വരും. ഇന്ന് രാത്രി ദേശനിവാസികളെ, ഞങ്ങളുടെ കേൾവിക്കാരെ, ഒരു നാൾ നിത്യതയുടെ തീരത്ത് കോടി കോടി വിശുദ്ധന്മാരുടെ നിലയിൽ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് കണക്ക് ചോദിക്കാൻ സ്വർഗം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കേട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കല്ലുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് പറയാൻ കല്ലുകൾ അദ്ദേഹം വിളിക്കും. അന്ന് പ്രകൃതി തിരിച്ചു പറയും, അവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടു എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നതിന് പ്രകൃതി ടേപ്പ് ചെയ്യുന്നുണ്ട്. സ്വർഗത്തിന്റെ കോടതിയുടെ മുൻപാകെ ഈ നാടിന് വേണ്ടി കണക്ക് കൊടുക്കാൻ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ പ്രതികരിക്കുന്ന ഒരു ദിവസം വരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. ശ്രദ്ധേയമായ ഈ പുസ്തകത്തിന് അതിപ്രധാനമായ ഭാവികാല പ്രവചന ബന്ധമുണ്ട്. ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ പേജുകളിൽ ഏഴ് ന്യായവിധികളുടെ ചിത്രമുണ്ട്. ഒന്നാമത്തെ ന്യായവിധി, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവിന്റെ ന്യായവിധി. രണ്ടാമത്തെ ന്യായവിധി, രാഷ്ട്ര ബാബിലോൺ, അതെ രാഷ്ട്രീയ ബാബിലോണിന്റെ, വാണിജ്യ ബാബിലോണിന്റെ ന്യായവിധി. മൂന്നാമത്തെ ന്യായവിധി, എതിർ ക്രിസ്തുവിന്റെ ജനതയുടെ മേൽ വരുന്ന ന്യായവിധി. അടുത്ത് അന്തിക്രൈസ്തവ ന്യായവിധി, കള്ളപ്രവാചകന്റെ മേൽ ഭവിക്കാൻ തുടങ്ങുന്ന ന്യായവിധി. അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി ഹിമധവളിമമായ വെണ്മ സിംഹാസനത്തിൽ ഇരുത്തി അന്തിമവിധി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്ന സ്വർഗീയ ന്യായവിധി. ഏഴു തലയും പത്ത് കൊമ്പും തീ നിറവുമുള്ള മഹാസർപ്പം എന്ന പഴയ പാമ്പിന്റെ ന്യായവിധി. ഇങ്ങനെ വേദപുസ്തകത്തിലെ ന്യായവിധിയുടെ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒടുവിലത്തെ ഭാഗങ്ങളിൽ രണ്ട് പ്രത്യേക ന്യായവിധികൾ, വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം, വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം, ഈ രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദാൻ യോഹന്നാനോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഏഴു കലശമുള്ള ഏഴു ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട് വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് അവളുടെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തയാക്കിയവളായി പെരുവെള്ളത്തിന്റെ മീത ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പും കടും ചുവപ്പ് നിറവും ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി അവളുടെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം അവൾ കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഉടനെ ദൂതൻ എന്നോട്, നീ ആശ്ചര്യപ്പെടുന്നു എന്ത്? ഈ സ്ത്രീയെയും ഇവളെ ചുമക്കുന്ന ഏഴു തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല ഏഴും ഏഴു മലയാകുന്നു. ഒടുവിൽ നീ കണ്ട പത്ത് കൊമ്പ്, പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊരുമിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം നടത്തും താനും. ആ നീ കണ്ട കൊമ്പും മൃഗവും സ്ത്രീയെ ദ്വേഷിച്ച് അവളെ ശൂന്യയും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്ന് അവളെ തീ കൊണ്ട് ദഹിപ്പിച്ചു കളയും. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ കാണുന്ന ഈ വർണ്ണനയുടെ തൊട്ടുപുറകെ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ വളരെ ഗൗരവമേറിയ മറ്റൊരു വർണ്ണനയുണ്ട്. സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. ഇതാ ഒരു ദൂതൻ പ്രത്യക്ഷമായി ഇറങ്ങി വരുന്നു. അവൻ ഭൂമിയോടുള്ള ബന്ധത്തിൽ വീണുപോയി വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി. അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ തടവുമായിരിക്കുന്ന മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒരു ബാബിലോണിനെ കുറിച്ചുള്ള പ്രസ്താവനയുണ്ട്. വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഒരു ബാബിലോണിനെ കുറിച്ചുള്ള പ്രസ്താവനയുണ്ട്. യേശുവിന്റെ രക്തത്താൽ കഴികൾ പ്രാപിച്ച ദൈവമക്കൾ കാഹള ധ്വനിയിൽ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് മാറാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ കണ്ണുകൾ അടയും മുൻപ് നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്റെ മുൻപിലിരിക്കുന്നവരെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ലോക സംഭവങ്ങൾ അതിലേക്ക് നീങ്ങുകയാണ്. അതിലേക്ക് ലോക സംഭവങ്ങൾ നീങ്ങുന്നതോടെ ഇവിടെ വണക്കുവാൻ തുടങ്ങുന്ന ശ്രദ്ധേയമായ സംഭവങ്ങളുണ്ട്. അതിൽ ഗൗരവമേറിയ ഒരു സംഭവമാണ് ഏക ലോക മതവും ഒരേക ലോക രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഈ മണ്ണിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ വെളിപ്പെടുവാൻ തുടങ്ങുന്ന ഏകലോക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെയും ഏകലോക മതത്തിന്റെയും ചിത്രമാണ് വെളിപ്പാട് പുസ്തകം പതിനേഴും വെളിപ്പാട് പുസ്തകം പതിനെട്ടും അധ്യായങ്ങളിൽ എന്നെ കേൾവിക്കാർ ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്നത്. വളരെ ഗൗരവ ബുദ്ധിയോടെ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രാത്രി ചിലരെ ദൈവത്തിന്റെ ആത്മാ വിടുവിച്ചെന്ന രാത്രിയായിരിക്കും. സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്! പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി എന്നെ കേൾവിക്കാർ ഈ വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ ആത്മനിറവിൽ സ്തോത്രം ചെയ്യുന്ന രാത്രിയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഈ വസ്തുതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ താല്പര്യപ്പെടും മുൻപ് രണ്ട് വിഷയങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ബാബിലോണും വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണും ഒന്നല്ല രണ്ടാണ് എന്ന വസ്തുത എന്നെ കേൾവിക്കാർ ഗ്രഹിക്കണം. വീട്ടിൽ ചെന്ന് വായിച്ചാൽ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. തികച്ചും പ്രാവചനിക പ്രാധാന്യമുള്ള ആഴമായ പ്രവചന ഖനി നിറഞ്ഞ വിലപ്പെട്ട കിളച്ചിളക്കിയാൽ പ്രവചന രത്നങ്ങൾ തീരാത്ത ഈ രണ്ട് വേദഭാഗങ്ങൾ രണ്ട് സംഭവത്തെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുവാൻ കാരണം ഞാൻ തെളിയിക്കാം. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ന്യായവിധി ബാബിലോണിനെ കാണിക്കുന്നത് ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുത്തനാണ്. വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണിനെ കാണിക്കുന്നത് മറ്റൊരു ദൂതനാണ്. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ബാബിലോണിനെ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വിളിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണിനെ മഹദിയാം ബാബിലോൺ എന്ന് മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ബാബിലോണിന്റെ നാശത്തിന് കാരണം അക്കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണിന്റെ നാശത്തിന് കാരണം ഭൂകമ്പവും അഗ്നിബാധയുമാണ്. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ബാബിലോണിന്റെ നാശത്തിങ്കൽ ആ മൃഗത്തിന്റെ അനുയായികൾ സന്തോഷിച്ചുല്ലസിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണിന്റെ നാശത്തിങ്കൽ അക്കാലത്തെ ഭൂരാജാക്കന്മാർ മാറത്തടിച്ച് അയ്യോ അയ്യോ ബലമേറിയ പട്ടണമേ ബാബിലോണേ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് നിലവിളിച്ച് പറയുകയാണ്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ സംഭവം കഴിഞ്ഞാണ് വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ സംഭവം നടക്കുന്നതെന്നാണ് അനന്തരം എന്ന പതിനെട്ടിന്റെ ഒന്നാമത്തെ പ്രയോഗം വ്യക്തമാക്കുന്നത്. ആകയാൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ബാബിലോണും വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ബാബിലോണും ഒന്നല്ല രണ്ടാണ് എന്ന് എന്റെ കേൾവിക്കാർ ഗ്രഹിക്കണം. ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിൽ ഏരക്കിന്റെ നാട്ടിൽ ഇറാഖിന്റെ മണ്ണിൽ എന്ന് പറഞ്ഞ് തുടക്കം കുറിച്ചതും വെളിപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഭാഷ കലക്കത്താൽ ചിതറിച്ചു കളഞ്ഞതും ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ 538 ആണ്ട് ജൂൺ മാസം 29 തീയതി ബെൽസസേറിന്റെ ശിരച്ഛേദം നടത്തിക്കൊണ്ട് മേദ്യ പാർസ്യ രാജാക്കന്മാർ ചരിത്രത്തിൽ അസ്തമിപ്പിച്ചതും യെശയ്യാ പ്രവചനം 13 അധ്യായത്തിൽ അതിഭയങ്കരമായ അഗ്നിബാധയാൽ നശിപ്പിക്കപ്പെടേണ്ടി വരും എന്ന് വേദപുസ്തകം പ്രവചിച്ചു വെച്ചതും സക്കരിയ പ്രവചനം 5 അധ്യായത്തിൽ തകർന്നുപോയ പഴയ തറയിൽ പുരാതന മഹത്വത്തോടെ പഴയ ശീനാർ ദേശത്ത് ഇന്നത്തെ ബാബിലോണിന്റെ പ്രതാപം പ്രവചിച്ചു വെച്ചതും വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ കച്ചവട നഗരമാകുവാൻ പ്രവാചകൻ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നതും 59 മിനിറ്റ് താമസിക്കാതെ 61 മിനിറ്റ് എടുക്കാതെ ഭൂമണ്ഡലത്തിൽ നിന്നും ഒരു വലിയ തിരികല്ല് ഭൂമിയിൽ നിന്നും സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ഹേമത്തോടെ വലിച്ചെറിഞ്ഞ് ഈ ഭൂമിയിൽ അഗ്നിബാധയാലും ഭൂകം ഭൂകമ്പത്താലും ഈ മണ്ണിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതുമായ നഗരമാണ് ഇറാഖ് അഥവാ പുരാതന ബാബിലോൺ. ദൈവിക കാര്യപരിപാടിയിൽ പ്രവചന നിർണയങ്ങളിലേക്ക് ലോക സംഭവങ്ങൾ അടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധം ഇവിടെ ഉണ്ടായി. 1914 മുതൽ 18 വരെ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ 100 ലക്ഷം ആളുകൾ 1 കോടി പേർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധം ഇവിടെ ഉണ്ടായി. 1939 മുതൽ 45 വരെ ഉണ്ടായപ്പോൾ 550 ലക്ഷം ആളുകൾ, 5.5 കോടി ആളുകൾ ഈ മണ്ണിനോട് യാത്ര പറഞ്ഞു. 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഇസ്രായേലിന്റെ പ്രഥമ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൻ ഇസ്രായേൽ പർവ്വതത്തിൽ കൊടി ഉയർത്തിക്കൊണ്ട് ഇത് ഇസ്രായേൽ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചതോടെ അതിഭയങ്കരമായ പോരാട്ടങ്ങളുടെ കുരുതിക്കളമായി മധ്യപൂർവ്വ പ്രദേശം മാറിക്കഴിഞ്ഞു. അവിടെ പുക ഉയരുകയാണ്, വെടി ഉയരുകയാണ്, പാലും തേനും ഒഴുകിയ മണ്ണിൽ ചോരയും കണ്ണുനീരും ഒഴുകുകയാണ്. സംഭവങ്ങൾ തീവ്രമായി തുടങ്ങിക്കഴിഞ്ഞു. അതോടെ 1956 യുദ്ധങ്ങളുടെ രംഗമായിരുന്നു. സാദത്തിന്റെ കാലത്തെ ഉഗ്ര പോരാട്ടത്തിൽ അതിഭയങ്കരമായ യുദ്ധമാണ് നേരിട്ടത്. 1972 യോം കിപ്പൂർ യുദ്ധം, അതും പരിസര പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് പലസ്തീൻ കയ്യേറ്റത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ചു. 1967 ദൈവത്തിന് സ്തോത്രം, 425 മിഗ് വിമാനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ അവരുടെ കരൾ പറിച്ച് ആകാശത്തിലെ പക്ഷിക്കും ഭൂമിയിലെ മൃഗങ്ങൾക്ക് ഊണായി കൊടുക്കുവാൻ ഗമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ കനത്ത പോരാട്ടം അരങ്ങേറി. പക്ഷേ അവരുടെ വിപ്ലവാത്മകമായ ആയുധങ്ങൾ പറന്നു പൊങ്ങുന്നതിന് മുൻപ് ചാവേർ ആക്രമണം എന്ന മട്ടിൽ 425 മിഗ് വിമാനങ്ങളും മണ്ണോട് മണ്ണു മാറി പരിസര പ്രദേശങ്ങൾ, ഗോലാൻ പീഠഭൂമികൾ, സീനായ് പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത് മാത്രമല്ല, 1967 ജൂൺ മാസം 10-ാം തീയതി പഴയ ദാവീദിന്റെ നഗരിയിൽ 6 മുനയുള്ള നക്ഷത്രം വെള്ള സിൽക്ക് തുണിയിൽ പതിച്ചുയർത്തിയപ്പോൾ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ദാവീദിന്റെ വീണുപോയ കൂടാരത്തിന്മേൽ സ്വർഗത്തിന്റെ ശില്പികളുടെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംഭവം അതുകൊണ്ട് അവസാനിച്ചില്ല. 1990 ഇറാഖ് കുവൈറ്റിനെ പിടിച്ചടക്കി. കുവൈറ്റിനെ പിടിച്ചടക്കി ഇറാഖിൽ നിന്നും അതിനെ പിടിച്ചെടുക്കേണ്ടതിന് 1991 ജനുവരി മാസം 16-ാം തീയതി 17,000 ടൺ സ്ഫോടക ശേഷിയുള്ള TNT ആയുധങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ വിതറി ഇറാഖിനെ ഉഴുത് മറിച്ച് വയലാക്കിക്കൊണ്ട് കുവൈറ്റിനെ സഖ്യകക്ഷികൾ തിരിച്ചുപിടിക്കുമ്പോൾ ഇറാഖിന്റെ വെടിയുടെയും പുകയുടെയും ഇടയിലൂടെ 29 സ്കഡ് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പായുകയായിരുന്നു. സംഭവം അതുകൊണ്ട് അവസാനിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇറാഖിന്റെ മണ്ണിൽ എണ്ണയിൽ കണ്ണുവച്ചെന്ന ആരോപണത്തിന്റെ പേരിൽ അമേരിക്കൻ ശക്തികൾ പിടിമുറുക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇറാഖിന്റെ മണ്ണ് മാറുവാൻ സർവശക്തരായ ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ കരവിരുതിൻ ചലനങ്ങൾ നടക്കുമ്പോൾ എതിർ ക്രിസ്തു എന്ന രാഷ്ട്രീയ നേതാവ് മറനീക്കി രംഗത്ത് വരേണ്ടതിനുള്ള പാദവിന്യാസങ്ങളും ചലമ്പൊലികളും കേൾക്കുമ്പോൾ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക എന്ന് വചനപ്രകാരം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾക്കായി കാഹളം ധ്വനിക്കുന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മധ്യപൂർവ്വ പ്രദേശം അണിഞ്ഞൊരുങ്ങുകയാണ്. അങ്ങനെ വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ വാണിജ്യ നഗരമായി മാറുവാൻ തുടങ്ങുന്ന ഇറാഖിന്റെ മണ്ണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാണിജ്യ ഭൂമിയായി മാറാൻ തുടങ്ങുന്നു. സമയമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അതിലേക്ക് കടക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ മറ്റൊരു ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കുക, പരിശുദ്ധാത്മാവ് 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തരെ വിളിച്ചിട്ട് പറയുകയാണ്, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് അഭിസാരിക വൃത്തി ചെയ്ത് അവളുടെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തയാക്കിയവളായി പെരുവെള്ളത്തിന്റെ മീത ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവരെന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും, കൊമ്പുകളിൽ അതെ തലയിൽ ദൂഷണ നാമങ്ങളും കടും ചുവപ്പ് നിറവും ഉള്ള ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആരാണ് ഈ മൃഗം? വിശദീകരിക്കാൻ സമയമില്ലല്ലോ, എന്റെ കേൾവിക്കാൻ ശ്രദ്ധിക്കണം. ഈ യുഗം അതിന്റെ ഒടുവിലേക്ക് നീങ്ങുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ കടലിൽ നിന്നൊരു മൃഗം കരയിലേക്ക് കയറി വരുന്നു. എന്താണ് ആ മൃഗത്തിന്റെ പ്രത്യേകത? 7 തലയും 10 കൊമ്പും ഉള്ളതായി. ദൈവത്തിന് സ്തോത്രം. കൊമ്പുകളിൽ 10 രാജമുടി ധരിച്ച്, വായ് സിംഹത്തിന്റെ വായ് പോലെയും കാൽ കരടിയുടെ കാൽ പോലെയും ഉടൽ പുള്ളിപ്പുടെ ഉടൽ പോലെയുമുള്ള ഒരു മിശ്ര രൂപം കരയിലോട്ട് കയറി വരികയാണ്. നിങ്ങൾ ആ മൃഗത്തിലേക്ക് ശ്രദ്ധിക്കുക. തലയിൽ 10 കൊമ്പുകൾ, രാജമുടി ധരിച്ച് കിരീട ധാരണത്തോടെ നിൽക്കുന്നു. അതിന്റെ മുഖഭാവം സിംഹഭാവമാണ്, അതിന്റെ കാൽ കരടിയുടെ കാലാണ്, അതിന്റെ ഉടൽ പുള്ളിപ്പുകളുടെ ഉടലാണ്. പത്തു കൊമ്പുള്ള ഒരു മൃഗം കരയിലെത്തി നടനം നടത്തുമ്പോൾ എന്നോ ഒരിക്കൽ ഈ മൃഗം കരയിലെത്തി നടനം നടത്തിയിരുന്നു എന്ന് വേദപഠിതാക്കൾക്ക് ബോധ്യമാകും. ദാനിയൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ കാണുന്നു, രാത്രി ദർശനങ്ങളിൽ പിന്നെയും ഞാൻ ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള ഒരു മൃഗത്തെ കണ്ടു. അതിന് മറ്റു മൃഗങ്ങളിൽ വെച്ച് വിശേഷതയുള്ളതായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടുകയും ചെയ്തു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ ഒന്നാമത് ഉയർത്തെഴുന്നേറ്റത് ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബാബിലോൺ സാമ്രാജ്യമാണ്. രണ്ടാമത്തേത് പ്രഭുസഭയുടെ ഭരണത്തിൽ അധിഷ്ഠിതമായ മേദ്യപാർശ്യ ശക്തിയാണ്. മൂന്നാമത്തേത് സൈന്യശക്തിയിൽ സംഘടിതമായ ഗ്രീസിന്റെ ആധിപത്യമാണ്. നാലാമത്തേത് തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടുകയും ചെയ്ത ഉരുക്കുപോലെ ബലവത്തരമായ റോമൻ സാമ്രാജ്യമാണ്. ഏതാണ്ട് BC 60-നോടടുത്ത കാലയളവിൽ പ്രബലമായി തീർന്ന് പോംപി എന്ന മഹാനാൽ പിടിച്ചടക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ കാലമെത്തിയപ്പോഴേക്കും ലോകത്തിലെ അത്യുഗ്ര അധികാര പ്രതാപത്തോടെ ഉയർന്നു വന്ന ബാബിലോൺ സാമ്രാജ്യ ശക്തിയാണ് റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിന് 10 കൊമ്പുകൾ ഉള്ളതായിട്ടാണ് പ്രവാചകൻ കാണുന്നത്. ഇതേ റോമാ സാമ്രാജ്യം വീണ്ടും കടലിൽ നിന്ന് കയറി വരാൻ തുടങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഒരിക്കൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോയ റോമാ സാമ്രാജ്യത്തിന്റെ ഇലിക കല്ലുകൾക്കകത്തു നിന്ന് പുതിയൊരു രാഷ്ട്രീയ സഖ്യം മധ്യപൂർവ പ്രദേശത്തെ മധ്യധരണിയായി കടൽ പരിസരങ്ങളിൽ നിന്നും ഇവിടെ എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. ഒരേക ലോക ഭരണകൂടം ഈ ചരിത്രത്തിൽ രംഗത്ത് വരാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരേക ലോക കോടതി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരേക ലോക ബാങ്ക് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരേക ലോക നാണയ വ്യവസ്ഥിതി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരേക ലോക ട്രേഡ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരേക ലോക അക്കൗണ്ടിംഗ് സംവിധാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരേക ലോക കറൻസി യൂറോ കറൻസി, അതിനുവേണ്ട നീക്കങ്ങൾ നടക്കുകയാണ്. അമേരിക്കൻ ഡോളറിനെ പുറകോട്ട് തള്ളിക്കൊണ്ട് യൂറോ കറൻസി ഉയർന്നു വരുമ്പോൾ മധ്യപൂർവ പ്രദേശത്ത് വിശേഷാൽ മധ്യധരണിയായി പ്രദേശങ്ങളിലെ രാജ്യങ്ങളെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന വാണിജ്യ ബന്ധത്തിലേക്ക് ഇത് ഐക്യ യൂറോപ്പ് വരികയാണ്. അതിന്റെ ചിലമ്പൊലി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു വസ്തുത ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ഇവൻ രംഗത്ത് വരുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് യാത്രയാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിക്കൂ, അവളുടെ വിശേഷണങ്ങൾ ശ്രദ്ധിക്കണം. ധൂമവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മർമ്മം മഹതയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഒരു വിരൂപ സത്വമാണ് ഈ കരയിലേക്ക് കയറി വരുവാൻ തുടങ്ങുന്നത്. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ കാഹള ധ്വനിയിൽ ഈ മണ്ണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹങ്ങൾ എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ഒരു കുടക്കീഴെത്തിച്ചേരാൻ തുടങ്ങുകയാണ്. കൃപ ലഭിച്ച മറിയ കൃപ ലഭിച്ച ഏലിസബത്തിന് തേടിപ്പോയതുപോലെ കൃപ പ്രാപിച്ച ദൈവമക്കൾ കൃപ പ്രാപിച്ചവരോടുകൂടി ആരാധിക്കുന്ന ആരാധകരുടെ ഇടയിൽ കാഹള ധ്വനിയോടെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു മതവ്യവസ്ഥ ഉടലെടുക്കും. അവളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. അവളുടെ പ്രത്യേകത ഞാൻ പറയാം. അവളുടെ ഇരിപ്പിടം നോക്കുക. അവളുടെ ഇരിപ്പിടം 4 സ്ഥാനങ്ങളിലാണ്. അവൾ ഇരിക്കുന്നത് മരുഭൂമിയിലാണ്. അവൾ ഇരിക്കുന്നത് മൃഗത്തിന്റെ പുറത്താണ്. അവൾ ഇരിക്കുന്നത് 7 മലകളുടെ മേലാണ്. അവൾ ഇരിക്കുന്നത് പെരുവെള്ളത്തിന്റെ പുറത്താണ്. അത് മാത്രമല്ല, അവൾ ഒരു നഗരമാണ്. അവൾ ഒരു അമ്മയാണ്. അവൾ ഒരു രാഷ്ട്രീയ ബന്ധമുള്ളവളാണ്. അവൾ മക്കളുള്ളവളാണ്. അവൾ വേശി എന്ന പേര് വേടിയവളാണ്. അവൾ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് വിളിക്കേണ്ടവളാണ്. അവൾ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തയായവളാണ്. അവൾ ഭൂവാസികളെ മത്തയാക്കിയവളാണ്. അവൾ എതിർ ക്രിസ്തുവിനാൽ വധിക്കപ്പെടേണ്ടവളാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നോക്കൂ, ആ നെറ്റിത്തടത്തിലേക്ക് നോക്ക്. മർമ്മം മഹതിയാം ബാബിലോൺ, എന്താ അതിന്റെ അർത്ഥം? അവളൊരു മർമ്മമാണ്. പരിശുദ്ധാത്മാവ് ഈ മർമ്മത്തെ കാണാൻ കണ്ണു തുറന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് ഒരു മണവാട്ടി ഉള്ളതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനും ഒരു മണവാട്ടിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ മണവാട്ടി വിശുദ്ധ കന്യകയാണെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി അഭിസാരികയായ മ്ലേച്ഛ വനിതയാണ്. യേശുവിന്റെ മണവാട്ടി തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രന്റെ അടുക്കലേക്ക് നയിക്കപ്പെടുന്നവളാണെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി സൈറ്റാനിക് ട്രിനിറ്റിയിലെ മൂന്നാമനായ കള്ളപ്രവാചകന്റെ ആത്മാവിനാൽ അവന്റെ മണവാളിയ മണവാട്ടിയായ മണവാളനായ എതിർ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കപ്പെടുന്നവളാണ്. ആളാണ്. യേശു ക്രിസ്തുവിനെ മണവാട്ടി ശുഭ്രവസ്ത്രധാരിയാണ്. എതിർ ക്രിസ്തുവിനെ മണവാട്ടി ധൂമ്ര വർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും കഥ കെട്ടും മട്ടും ഉടയും നടയും വടിയും പിടിയും ഉള്ളവളാണ്. യേശു ക്രിസ്തുവിനെ മണവാട്ടി നിത്യതയ്ക്ക് പോകാൻ ഒരുക്കപ്പെട്ടവളാണ്. എന്നാൽ എതിർ ക്രിസ്തുവിനെ മണവാട്ടി എതിർ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടാൻ ഒരുക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിനെ മണവാട്ടി അവന്റെ മണവാളനോടുകൂടെ പുത്തനാ യെരൂശലേമിൽ കഴിയാൻ വിളിക്കപ്പെട്ടവളാണ്. എതിർ ക്രിസ്തുവിനെ മണവാട്ടി അവന്റെ മണവാളനോടുകൂടെ അവിടെ മണവാളനോടുകൂടെ അഗ്നി തടാകത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ കൂട്ടത്തിലാണോ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ കൂട്ടത്തിലാണോ എന്നെ കേൾവിക്കാരെന്ന് നിങ്ങൾ നിങ്ങളെ പരിശോധിക്കുന്ന രാത്രിയായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശ്രദ്ധിക്കുക, ഈ സ്ത്രീയെ സംബന്ധിച്ച് വിശേഷണങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്ത്രീക്ക് ഇരിപ്പിടമുണ്ട്, ഈ സ്ത്രീക്ക് സ്ഥാനമാനങ്ങളുണ്ട്, ഈ സ്ത്രീക്ക് സ്വാധീന വലയമുണ്ട്. ഇവളുടെ ഇരിപ്പിടം എവിടെയാണ്? പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സഭ ഇരിക്കുന്നത് എവിടാണെന്ന് അറിയാമോ? വരൾച്ചയുടെ സ്ഥലത്തല്ല, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷമാണ് ദൈവത്തിന്റെ തിരുസഭ. ആത്മാവിനെ പാനം ചെയ്ത് ആരാധിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പാരമ്പര്യമുള്ളത് ഞങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയുന്ന ആളുകളില്ലേ? എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ചിലതിന്റെ പാരമ്പര്യം 19th century മുതലേ ഉള്ളൂ, ചിലതിന്റെ പാരമ്പര്യം 16th century മുതലേ ഉള്ളൂ, ചിലതിന്റെ പാരമ്പര്യം 10th century മുതലേ ഉള്ളൂ, ചിലതിന്റെ പാരമ്പര്യം 4th century മുതലേ ഉള്ളൂ, ചിലതിന്റെ പാരമ്പര്യം 3rd century മുതലേ ഉള്ളൂ. എന്നാൽ സെഹിയോൻ മാളികമുറിക്കകം മുതൽ പാരമ്പര്യം പറയാൻ അവകാശമുള്ള ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അത് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന യുവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. അവളുടെ തുടക്കം എവിടെയാണ്? അവൾ മരുഭൂമിയിലാണ് ഇരിക്കുന്നത്. ഈ രാത്രി യേശുവിന്റെ ചുടുനടത്താൽ കഴുകൽ പ്രാപിച്ചത് അയ്യോ വൈദലേ, നീ മരുഭൂമിയിൽ ഇരിക്കുന്നത് നീ ജീവജല നദിയുടെ കരയിലാണ് ഇരിക്കുന്നത്. ആത്മാവിനെ പാനം ചെയ്ത് ആരാധന വെളിപ്പെടുത്തുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കണ്ടാൽ അറിയാം, അവരുടെ അന്യഭാഷ കേട്ടാൽ അറിയാം, നിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല സ്വയാത്മാവല്ല ദൈവാത്മാവാണ്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ റൂഹ ദൈവത്തിന് സ്തോത്രം ചലിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിലും കണ്ടേച്ച് ചലിക്കാതിരിക്കുന്ന പലരുടെയും നടുവിൽ ആത്മാവിനെ പാനം ചെയ്ത് ചലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. ഇവൾ മരുഭൂമിയിലാണ് ഇരിക്കുന്നത്. മരുഭൂമി വരൾച്ചയുടെ സ്ഥാനമാണ്. ആത്മീയ ആരാധന അവിടെ ഇല്ല, കൃപാവരങ്ങളുടെ പകർച്ച ഇവിടെ ഇല്ല, ആത്മസ്നാനത്തിന്റെ പ്രദർശനം അവിടെ ഇല്ല, മരുഭൂമിയിൽ ഇരിക്കുന്നു. അത് മാത്രമല്ല, അവൾ പെരുവെള്ളത്തിന്റെ മീതയാണ് ഇരിക്കുന്നത്. വംശങ്ങൾ, പുരുഷാരങ്ങൾ, ജാതികൾ, ഭാഷകൾ, ഇവരാണ് പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ജനകോടികളുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് ഒരു സ്ഥാനം അവളുടെ കേന്ദ്ര സ്ഥാനമായി ഭൂമിയിലുണ്ട്. അത് മാത്രമല്ല, അവൾക്ക് 7 മലകളുടെ മേൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഇരിപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് 7 മലകളുള്ള ഒരു ഭൂമിശാസ്ത്ര നഗരത്തിലാണ്. പലറ്റിനം, കുരിനാലം, അവന്റിനം, കോലിയം, വിമിനാലം, എസ്കിലിനം, കാപ്പിറ്റോളിയം, ഈ 7 മലകളുടെ മേൽ പണിയപ്പെട്ട ലോകത്തിലെ ഏക പട്ടണം, നവഗിരി നഗരം എന്നറിയപ്പെടുന്ന റോബുലസ് എന്ന വീരനാൽ പണിയപ്പെട്ട ടൈബർ നദിയുടെ തീരത്തുയർന്നു നിൽക്കുന്ന പുരാതന പട്ടണമായ റോമാ പട്ടണമാണ്. റോമാ പട്ടണത്തിന്റെ പുറത്താണ് ഇതിന് ഹെഡ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അത് മാത്രമല്ല, ഇവളിലേക്ക് നോക്കുക, അവൾ കേവലം ഒരു സ്ത്രീ എന്നുള്ളതിനേക്കാൾ അവൾ ഒരു പട്ടണമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. എന്റെ വ്യാഖ്യാനമല്ല, വെളിപ്പാട് പുസ്തകം 17th chapter ഇങ്ങനെ പറയുന്നു, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ ആധിപത്യമുള്ള മഹാനഗരം. അങ്ങനെയെങ്കിൽ കേവലം ഒരു പട്ടണം കൂടെയാണവൾ. അർത്ഥാൽ ഒരു പട്ടണത്തിന് ഇവൾക്ക് ബന്ധമുണ്ട്. മാത്രമോ, രാജാക്കന്മാരോട് രാജകീയ ബന്ധമുള്ള, രാജകീയ പിന്തുടർച്ച സൂക്ഷിക്കുന്ന ഒരു രാജകീയ ബന്ധം, രാജകീയ പരിവേഷം ഈ പട്ടണത്തിന്റെ അധികാരിക്കുണ്ട്. അപ്പോൾ രാജകീയ ബന്ധമുള്ള, പട്ടണത്തിന്റെ നാമമുള്ള, വേഷവിധാനങ്ങളാൽ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച 7 മലകളുടെ മേൽ സ്ഥാപിക്കപ്പെട്ട ഭൂമിയിലെ ഒരു നഗരത്തെ കേന്ദ്ര സ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിലെ 5 വൻകരകളിലുമുള്ള ജനകോടികളുടെ മേൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കേന്ദ്രീകൃത ബന്ധം ഇവൾക്കുണ്ട്. അത് മാത്രമോ, ഇവൾ ഒരമ്മയാണ്. കാര്യം എന്താണെന്നറിയാമോ? ഇവളുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ നിരവധി മക്കളുണ്ട്. എല്ലാ അമ്മയോട് അതെ, എല്ലാ മക്കൾക്കും അമ്മയുടെ തനിനിറ ഉള്ളതുപോലില്ലെങ്കിലും എല്ലാ മക്കൾക്കും അമ്മയുടെ ഏതേലും സ്വഭാവം ഇല്ലാതിരിക്കയില്ല. സ്തോത്രം. ഞങ്ങൾ ഇനിയും സൂര്യചന്ദ്രാദിയുള്ള കാലത്തോളം
ഈ അമ്മയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് മട്ടാഞ്ചേരിലെ കുരിശിൽ ആലാത്ത് കെട്ടി ദൃഢപ്രതിജ്ഞ ചെയ്തവരും കാലക്രമത്തിൽ അമ്മയുടെ മാർവിടത്തിലേക്ക് മടങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ഇവൾ ഒരു അമ്മയാണ്, ഇവൾക്ക് മക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവർക്ക് ഇവൾക്ക് മറ്റൊരു പേരുണ്ട്, ഇവൾ അഭിസാരികയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇവൾ കന്യകയായിരുന്നു, അവിഹിത മ്ലേച്ഛ ബന്ധത്തിലൂടെ അവളെ ആ നാമം വിളിച്ചിരിക്കുകയാണ്. ഇത്ര പ്രതാപമുള്ള ഒരു പട്ടണ മേലധികാരിയുടെ നേതൃസ്ഥാനത്തെ, വലിയൊരു പ്രസ്ഥാനത്തെയും അതിന്റെ അവാന്തര വിഭാഗങ്ങളെയും വേശ്യ എന്ന് വേദപുസ്തകം വിളിക്കയോ? തെറ്റല്ലേ പ്രിയപ്പെട്ടവരെ? നാലുകാലും വാലും ഇല്ലെങ്കിലും ഹേരോദാവിനെ യേശു കുറുക്കൻ എന്ന് വിളിച്ചു. അത് അവന്റെ സ്വഭാവം വെച്ചുകൊണ്ടാണ്. കാര്യം മനസ്സിലാക്കണം, സ്വഭാവം അനുസരിച്ചാണ് വേദപുസ്തകം പേര് കൊടുക്കുന്നത്. ഒരിക്കൽ നിർമ്മല കന്യകയായി ദൈവപുത്രൻ എന്ന രാജമണവാളനായി കൈകൊടുത്തൊരുങ്ങിയ വിശുദ്ധ സഭ മ്ലേച്ഛമായ അന്യാരാധനകളുടെ ദുർമാർഗ ആരാധനാ രീതികൾ അകത്ത് കയറ്റിയതോടെ ആത്മമണവാളന്റെ കൈവിട്ടതിനാൽ ദൈവത്തിന്റെ ആത്മാവ് അവളെ വിളിച്ചിരിക്കുന്നു, അവൾ വേശ്യയാണ്. സ്തോത്രം. ഇനിയും മാത്രമല്ല, വേദപുസ്തകം വിളിക്കുന്ന അടുത്ത പ്രയോഗം മർമ്മമാണവൾ. മർമ്മം, ഏത് മർമ്മം? മർമ്മം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിന്തിച്ചെങ്കിലേ അർത്ഥം ഗ്രഹിക്കാൻ കഴിയൂ. ഏത് മർമ്മം? ബാബിലോണിയ മർമ്മമാണവൾ. ഈ രാത്രി ദൈവമക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ല, കാര്യം ഗ്രഹിക്കാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് പോയ അച്ചായൻ, അമേരിക്കയ്ക്ക് പോയ മകൾ അച്ചായൻ $50 ചെക്ക് അയച്ചു കൊടുത്തു. അച്ചായന്റെ കയ്യിലോട്ട് പോസ്റ്റ്മാൻ കൊണ്ട കൊടുത്ത ഉടനെ ആവേശം കൊണ്ട് പൊട്ടിച്ചു നോക്കിയ സമയം അച്ചായൻ പറഞ്ഞു, യോ എന്റെ മോഡ റോളർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അകത്തോട്ടോടി. അമ്മച്ചു പറഞ്ഞു, എടോ മനുഷ്യ, തനിക്ക് എന്നാ പറ്റിയത്? ഇത് റോളർ അല്ലടോ, ഇത് കോളറാണ് എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു പോസ്റ്റ് മാൻ കൊണ്ട കൊടുത്ത ഡോളർ ആയിരുന്നു. അപ്പച്ചന്റെ കൈ കൂടെ വന്നപ്പം റോഡി കൂടെ ഉള്ള റോളറായി, അമ്മച്ചികളായി വന്നപ്പം പിന്നെ അത് കോളറായി. മൂന്നിനും ഇറ ഉണ്ടായിരുന്നെങ്കിലും വേണ്ടതില്ലായിരുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന സമയത്ത് എന്തവാ പറഞ്ഞെന്ന് മനസ്സിലാക്കാതെ വിമർശിക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്ത് ആത്മീയ സത്യം ഗ്രഹിക്കുമ്പോൾ സ്വർഗം ഈ രാത്രി അവരുടെ കണ്ണ് തുറക്കുന്ന രാത്രിയായിരിക്കും എന്ന് വിശ്വസിക്കുക. അവരുടെ നെറ്റിത്തടത്തിലേക്ക് നിങ്ങൾ നോക്ക്, നെറ്റിത്തടത്തിൽ എഴുത്തുണ്ട്, മർമ്മം മഹതിയാം ബാബിലോൺ. ബാബിലോണിയ മർമ്മം ഇവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതോ കൈവഴിയിലൂടെ ബാബിലോണിയ ബന്ധം നിലനിർത്തുന്നവർ ആളുകൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ രണ്ട് ടൈപ്പിലുള്ള ആരാധനയേ ഉള്ളൂ, ഒന്ന് സത്യാരാധന, മറ്റൊന്ന് മിഥ്യാരാധന. നിങ്ങൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ കായിൻ നിരീശ്വരവാദി ഒന്നും ആയിരുന്നില്ല. കായിൻ സാക്ഷാത് ദൈവവിശ്വാസിയായിരുന്നു, മതബോധമുള്ളയാളായിരുന്നു കായിൻ. ആബേലും ആരാധിക്കുന്നവനായിരുന്നു, രണ്ടുപേരും ആരാധനയ്ക്കായി കടന്നു വന്നു. മനുഷ്യവർഗത്തിന്റെ തുടക്കം മുതൽ, എന്നെ കേൾവിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കണം, മനുഷ്യവർഗത്തിന്റെ തുടക്കം മുതൽ ആരാധനയ്ക്ക് രണ്ട് ഉൾപിരിവുകളുണ്ട്. ഒന്നാമത് ഹാബേൽ ഇത് ആരാധനയ്ക്ക് വരുന്നു, കായിൻ ആരാധനയ്ക്ക് വന്നു. അവന്റെ കയ്യിൽ കാർഷിക ഉൽപ്പന്നങ്ങളാണ്, കാച്ചിലും ചേരയും പടവലഞ്ഞായും തേങ്ങായും വരിക്കച്ചക്കയും എന്ന് വേണ്ട, അത് അധ്വാനത്തിന്റെ പ്രതീകമായി ഉയർപ്പിൽ നുതിർന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം യാഗപീഠത്തിക്കൊണ്ട് കുന്നു കൂട്ടിയിട്ട് പുള്ളി ഇങ്ങനെ നിന്ന് പറയുക, എനിക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളൂ, ആരാധിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്, ദൈവം പ്രസാദിക്കണം. നോക്ക്, അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പിൽ നുതിർന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ അകത്ത് രക്തമയമില്ല, ഇതുപോലെ തന്നെ ഇവന്റെ മുഖത്തിന്റെ രക്തമയമില്ല. ഇഞ്ചി നിന്ന കൊരങ്ങിന്റെ പരുവത്തിൽ ചുക്കുകഷായം കുടിച്ച പോലെ, ഒലക്ക വിരിഞ്ഞ പോലെ ചിലത് യോഗത്തിന് വന്നിരിക്കുന്നു. സ്തോത്രം. ദൈവപ്രസാദം പ്രാപിച്ചവനെ കണ്ടാൽ അറിയാം, അവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ കണ്ടാൽ അറിയാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. സ്തോത്രം. ഹാബേൽ മുൻപോട്ട് വന്നു, അവന്റെ കയ്യിൽ അധ്വാന ഫലമില്ല, ഒരു കുഞ്ഞാട് ഗൽഗതത്തോടെ മനത്തകർച്ചയോടെ ഹൃദയവേദനയോടെ യാഗപീഠത്തിലേക്ക് കുഞ്ഞാടിനെ പെടുത്തു കിടത്തി വാളങ്ങോട്ട് ഊരി ആ യാഗപീഠത്തിന് നിഴൽ നിന്ന് യുഗങ്ങൾക്ക് ശേഷം കാൽവറയിൽ അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവകുഞ്ഞാടിനെ വിശ്വാസത്താൽ കണ്ട് ഹാബേൽ യാഗത്തിന്റെ കഴുത്തറത്തു ആ ചോര ചീറ്റിപ്പായുമ്പോൾ കാൽവറയിലെ രക്തത്തുള്ളികളെ ആത്മാവിൽ കണ്ട് അവൻ യാഗമർപ്പിച്ചു, സ്വർഗം അവനെ നീതീകരിച്ചു. എന്റെ മാന്യ സഹോദരങ്ങളെ, മനുഷ്യവർഗ ഒന്നാമത്തെ കൊലപാതകം തുടങ്ങി. ഒരു സത്യാരാധനക്കാരനെ, ഒരു വ്യവസ്ഥയ്ക്കൊത്ത് ആരാധിച്ചവനെ, ഒരു പ്രമാണത്തിന് വേണ്ടി നിന്നവനെ, ഒരു മിഥ്യാരാധനക്കാരൻ, ഒരു വ്യവസ്ഥ ലംഘിച്ചവൻ ഒറ്റയടിക്ക് തറയിട്ടു. സത്യാരാധനക്കാരൻ തറവറ്റിയെങ്കിലും സത്യാരാധന തറവറ്റിയിട്ടില്ല. സത്യാരാധകർ ഇവരുള്ളിടത്തോളം കാലം ഈ യുദ്ധം ഇവിടെ നടക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കായിന്റെ കുന്തം കല്യാണി മുക്കിലും ചലിക്കുന്നുണ്ട്, എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ ഞരമ്പിൽ യേശുവിന്റെ രക്തത്തിന്റെ വിടുതലിന്റെ ചോര ഉള്ളിടത്തോളം സത്യാരാധനയ്ക്കായി, 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 സത്യാരാധനയ്ക്കായി ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. രാത്രി അകത്ത് അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വാവൂട്ടി ഇരിക്കരുത്, ആത്മ നിറവിൽ കർത്താവിന് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയായിരിക്കണം. ഇന്ന് രാത്രി ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരികളോട് യേശുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ആരാധന എന്ന വിഷയത്തിൽ ആത്മാവിൽ പറവൊഴുകുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതോടെ സത്യാരാധകൻ തറപറ്റി, ആരാധന തറപറ്റിയിട്ടില്ല. എന്നാൽ ദൈവം കായിന്യ സന്തതികളെ നിർമൂലമാക്കാൻ തീരുമാനിച്ചു. പ്രളയത്തിലൂടെ ഒരു കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്നു. ആ കുടുംബത്തിന്റെ പേരാണ് നോഹയിരിക്ക കുടുംബം. നോഹ കായിന്റെ സന്തതിയായിരുന്നില്ല. പിന്നെയോ നോഹ ഹാബേലിന്റെ നിര്യാണ ശേഷം ആദാമ്യ കുടുംബത്തിലുണ്ടായ ശേത്തിന്റെ സന്തതിയായിരുന്നു. സന്തതിയായിരിക്കുന്ന ശേത്തിന്റെ സന്തതിയായ നോഹയ്ക്ക് മൂന്ന് മക്കൾ ജനിച്ചു. ശേം, ഹാം, യാഫെത്ത്. ശേം മതബോധമുള്ള ആത്മീയനായിരുന്നു. എന്നാൽ ഹാം അപ്പനെ ദുഃഖിപ്പിച്ച ശാപഗ്രസ്തനായി മാറി. കനാൻ ശപിക്കപ്പെട്ടവൻ. അവൻ തന്റെ സഹോദരന്മാർ കദമദാസനാകുമെന്നുള്ള അറമ്പറ്റുന്ന വാക്കുകൾ അപ്പന്റെ വായിൽ നിന്നും ഹാമിന്റെ പേരിലാണ് ഉതിർന്നു വീണത്. എന്നാൽ ശേമോ ആത്മീയനായിരുന്നു. അവന്റെ കുടുംബത്തിലാണ് അബ്രഹാം ജനിച്ചത്. അവന്റെ കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അവന്റെ കുടുംബത്തിൽ ജനിച്ച യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പുതിയ നിയമസഭയിലെ അംഗങ്ങളായി ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ കാര്യം അതുകൊണ്ട് തീർന്നില്ല. ശപിക്കപ്പെട്ട ഹാമിന്റെ കുടുംബത്തിൽ ഒരുവൻ പിറന്നു വീണു. അവന്റെ പേരാണ് ദൈവത്തിന് സ്തോത്രം കഥയെ പ്രത്യേക വിധത്തിലുള്ള പേരുള്ള ഒരുവൻ. അവന്റെ പേര് ദൈവത്തിന് സ്തോത്രം കീശ്. അതെ, ദൈവത്തിന് സ്തോത്രം. അവന്റെ പാരമ്പര്യത്തിലേക്ക് വരികയാണ്. ആ പാരമ്പര്യം ഏതാണ്ട് ഹാമിന്റെ പാരമ്പര്യം തുടങ്ങുമ്പോൾ നിമ്രോദിന്റെ അപ്പന് ജന്മം നൽകിയത് ഈ പറഞ്ഞ ഹാമിന്റെ അതെ ദൈവത്തിന് സ്തോത്രം തലമുറയിൽപ്പെട്ടവനായിരുന്നു. ഹാമിന്റെ തലമുറയിൽപ്പെട്ട ഒരുവരിൽ നിന്നാണ് ചരിത്ര പ്രസിദ്ധമായ നിമ്രോദ് എന്നൊരുത്തൻ ജനിച്ചു വീണത്. നിമ്രോദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിന്റെ ആദ്യത്തെ ഭരണാധികാരിയുടെ പേരാണ് നിമ്രോദ്. യഹോവയുടെ സന്നിധിയിലെ നായാട്ടുവീരൻ എന്നാണ് നിമ്രോദിനെ കുറിച്ച് പറയുന്നത്. നിമ്രോദ് രാജാവായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ രാജകീയ ഭരണം അവന്റെ കൈകളിലാണ് ഒതുങ്ങിയത്. അവൻ ജനത്തിന് മധ്യത്തിൽ ആരാധ്യനായി മാറി. എന്നാൽ എങ്ങനെയോ നിമ്രോദ് കൊല്ലപ്പെട്ടു. നിമ്രോദിന്റെ മരണം അനുയായികൾക്ക് ആശങ്കയുള്ളതാക്കി. നിമ്രോദ് വിവാഹിതനും ദൈവത്തിന് സ്തോത്രം ഭാര്യയോടൊപ്പം രാജ്യഭരണം നടത്തിയവനുമായിരുന്നു. നിമ്രോദിന്റെ ഭാര്യയുടെ പേര് കേൾക്കണേ, അവളുടെ പേരാണ് സറാമീസ്. സറാമീസ് അവൾ ദൈവത്തിന് സ്തോത്രം ഭർത്താവിന്റെ നിര്യാണത്തോടെ ഭരണമേറ്റെടുത്തു. ഭരണമേറ്റെടുത്തെന്ന് മാത്രമല്ല ജനകോടികളുടെ ശ്രദ്ധ അവളിലേക്ക് ആകർഷിച്ചു. ദിവ്യ സുന്ദരിയെ പോലെ തോന്നിയ സറാമീസ് അവിഹിത മ്ലേച്ഛ വഴിയിലൂടെ ഉദരത്തിൽ ഒരു മ്ലേച്ഛ ശിശുവിന് ജന്മം നൽകി. അവൾ പറഞ്ഞു വരുത്തിയത് എന്തെന്നോ, ഇത് സൂര്യന്റെ അവതാരമാണ്. മരിച്ചുപോയ ദൈവത്തിന് സ്തോത്രം ഭരണാധികാരിയുടെ പുനരവതാരം, സൂര്യന്റെ അവതാരം അതിന്റെ ഉദരത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആളുകളെ പറഞ്ഞു വശീകരിച്ചു. ആളുകൾ ജനിക്കുന്ന കുഞ്ഞിനു വേണ്ടി നോയമ്പെടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല ജനനം സമയത്ത് നടന്നു. സമയം ഏതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, സൂര്യൻ മകരസംക്രാന്തി ദിനത്തോടനുബന്ധിച്ച് ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് നീങ്ങുന്ന ആ പ്രത്യേക വഴിത്തിരിവിന്റെ ദിവസമായ ഡിസംബർ മാസം 25-ാം തീയതി ഇതിന്റെ കലണ്ടർ സംവിധാനമായി ആ കാലഘട്ടം മുതൽ കൊണ്ടാടുവാൻ തുടങ്ങി. അത് മാത്രമല്ല ഈ കുഞ്ഞിനൊരു പേരവർ നിർദ്ദേശിച്ചു. ആ പേരാണ് തമ്മൂസ്. തമ്മൂസ്, സറാമീസ്, തമ്മൂസ് അക്കാലത്ത് ആരാധനാ വിഷയമായി മാറി. ഞാൻ പറയുന്നത് സങ്കല്പമല്ല കേൾവിക്കാരെ, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പുരാതന ബാബിലോണിൽ ഇത് ആരാധന ഉയരുന്നു. ആരാധന മൂർത്തിയാരെന്നറിയാമോ? അമ്മയുടെ കുഞ്ഞിൽ കൈയും അമ്മയുടെ കയ്യിൽ കുഞ്ഞുമായുള്ള ആരാധന. ഏതമ്മ സറാമീസ് എന്ന സൗന്ദര്യമുള്ള യുവതി, അവളുടെ കയ്യിലെ കുഞ്ഞേത് തമ്മൂസ് എന്ന കുഞ്ഞ്. തമ്മൂസ് എന്ന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട്, സൂര്യന്റെ അവതാരമായ തമ്മൂസ് എന്ന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സറാമീസ് എന്ന യുവതിയായ പെൺകുട്ടി നിൽക്കുന്ന രൂപങ്ങൾ പുരാതന ബാബിലോണിൽ പ്രവഹിച്ചു തുടങ്ങി. കുഞ്ഞ് സൂര്യന്റെ അവതാരമാകയാൽ കുഞ്ഞിന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയം ക്രമീകരിക്കുന്ന ചിത്രങ്ങൾ കല്ലിൽ കൊത്തി രംഗത്ത് വന്നു. അമ്മയും കുഞ്ഞും അക്കാലത്തെ ആരാധനാ വിഷയമായി മാറി. അതിനാളുകൾ ധൂപം കാട്ടാൻ തുടങ്ങി. ഈ രാത്രിയിൽ സ്വർഗം കണ്ണ് തുറന്ന ചിലരെങ്കിലും ഇവിടെ ഉള്ളതോർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് അമ്മ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ശേഷമല്ല അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രതിമയ്ക്ക് മുൻപിൽ ധൂപം കാട്ടുന്ന ആരാധന ചരിത്രത്തിൽ തുടങ്ങിയത്. അത് പുരാതന ബാബിലോണിൽ തുടങ്ങിയതാണ്. അത് ഏത് കൈവഴി എവിടെ വന്ന് കയറിയിട്ടുണ്ടോ അതിനെയാണ് വേദപുസ്തകം മർമ്മം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ദർശനം പ്രാപിച്ച ചിലരെങ്കിലും സ്വർഗ്ഗത്തോട് എഴുന്നേൽപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. അമ്മയും കുഞ്ഞും ആരാധനാ രീതികൾ പൊതുവിൽ വരികയാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിയർ വിവിധയിടങ്ങളിൽ അടിമകളായി പാർത്തപ്പോൾ അവരും ഇത് ഏറ്റെടുത്തു. അമ്മയ്ക്കും കുഞ്ഞിനും ആരാധന അർപ്പിക്കുക, ധൂപമർപ്പിക്കുക. ആ ധൂപമർപ്പിക്കലിന്റെ ഭാഗമായി ഇരമ്യാവ് എതിരെ ശബ്ദിക്കാൻ തുടങ്ങി. നിങ്ങൾ വാക്യം വായിച്ചു കേൾക്കുക, നിങ്ങൾ തിരുവഴുത്തം തെളിവുകൾ തരാം. വാക്യം വായിച്ചു കേട്ട് ആ വിഷയത്തോടെ ബന്ധത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ അതിനോട് പ്രതികരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇരമ്യാ പ്രവചനം ലേഖനം 44-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വേഗമെടുത്ത് വായിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയം വെളിപ്പെടുത്തുമ്പോൾ യിരെമ്യാവ് പറഞ്ഞ കാര്യം അംഗീകരിച്ചെങ്കിലേ ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കൂ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു നാട്ടുകാർ പ്രതികരിച്ചെന്നുള്ള കാര്യം എന്റെ കേൾവിക്കാർ കേട്ടിട്ട് മറുപടി പറഞ്ഞാൽ മതി. വായിച്ചാട്ടെ.
അതിന് തങ്ങളുടെ ഭാര്യമാർ
അത് എന്ത് യിരെമ്യാവ് പറയുന്നു, ആകാശ രാജ്ഞി എന്ന ഈ തമ്മൂസിന്, ഈ സൂര്യന്റെ അവതാരത്തിന് ജന്മം നൽകിയ സറാമീസിന് ധൂപം കാട്ടുന്ന തെറ്റാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറയുകയാണ്. വായിച്ചാട്ടെ.
അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിശ്രയീം ദേശത്തെ പത്രോസിൽ പാർത്ത സകല ജനവും
കണ്ടോ, അവിടെ പാർത്ത അടിമത്തത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയതാണ്, അവിടുന്ന് കൈ കിട്ടിയ സാധനമാണ്. മിശ്രയീം ദേശത്തെ അടിമകളായി പാർത്ത സകല ജനവും
യിരെമ്യാവോട് ഉത്തരം പറഞ്ഞത്,
ദൈവദാസൻ പറഞ്ഞു ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ യിരെമ്യാവ് പറഞ്ഞു. പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ കേട്ടാ,
നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല.
കണ്ടോ, ഞങ്ങൾ കൂട്ടാക്കി അംഗീകരിക്കുമെന്നല്ല, ഞങ്ങൾ നിങ്ങളെ കൂട്ടാക്കുകയില്ല. വായിച്ചോട്ടെ.
ആകാശ രാജ്ഞിക്ക് ധൂപം കാട്ടുക,
അമ്മയ്ക്ക് ആകാശ രാജ്ഞിക്ക് ധൂപം കാട്ടുന്ന
അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യും.
അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യുന്നത്
ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും
ഞങ്ങൾ എന്നാവെല്ലാം പ്രസംഗിച്ചാലും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നേർച്ച ഞങ്ങൾ കൊടുക്കാതിരിക്കില്ല. വായിച്ചോട്ടെ.
ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും
ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും
യഹൂദ പട്ടണങ്ങളിലും എരിശിലേം വീഥികളും ചെയ്തതുപോലെ
തന്നെ. എവിടായി നടക്കുന്നു അറിയാമോ, സത്യദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട എരിശിലേമിലെ ആരാധനാലയത്തിന്റെ അടുക്കലാണ് ഈ അന്യാരാധന അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചോട്ടെ.
അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു.
ഇതുമായി ഒരുമിച്ച് പോകുന്ന കാലത്ത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു,
ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല.
അവരെ ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല. വായിച്ചോട്ടെ.
എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും
ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും
പാനീയബലി പകരുന്നതും നിർത്തിയതു മുതൽ.
കണ്ടോ, ഈ പരിപാടി ഞങ്ങൾ നിർത്തിയത് മുതൽ
ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ.
അയ്യോ, ഇതാകെപ്പാടെ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഓർക്കണം, ആകാശരാജ്ഞി എന്ന് പറയാൻ കാരണം എന്താണ്? സൂര്യന്റെ ജന്മത്തിന് കാരണമായ ആകാശത്തിൽ ജനിച്ചു വീണവൾ എന്ന് വിശേഷിപ്പിക്കുന്ന സെറാമീസിന്റെ ദൈവത്തിന് സ്തോത്രം മകള മകനായ തമ്മൂസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആകാശരാജ്ഞി എന്ന് പറയുന്നത്. ആകാശത്ത് ഉദിക്കുന്ന കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നതാണല്ലോ സൂര്യൻ. ആകയാൽ കിഴക്ക് ദിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക രാജ്ഞിയെ ആരാധിക്കുന്ന പതിവ് പുരാതന ബാബിലോണിൽ നിലവിൽ വന്നു. കിഴക്ക് ദിക്കിനെ കേന്ദ്രീകരിച്ച് ഒരു ഭിത്തി ഉയർത്തി കെട്ടിയിട്ട് ആ ഭിത്തിയുടെ കേന്ദ്ര ഭാഗത്ത് ഒരു വൃത്തം ക്രമീകരിച്ച് അത് കണ്ണാടി ചില്ലകളാക്കി അതിനകത്തൂടെ സൂര്യന്റെ ഉദയകിരണങ്ങൾ അകത്തേക്ക് വരത്തക്ക ദേവാലയം പുരാതന ബാബിലോണിൽ ഉയർന്നു. മാത്രമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും രൂപങ്ങൾ വെച്ച് ധൂപം കാട്ടുന്ന പതിവ് അവർ രംഗത്ത് കൊണ്ടുവന്നു. അത് മാത്രമല്ല, തമ്മൂസ് എന്ന മൂലഭാഷയിലെ വാക്ക് തീ എന്ന ഗ്രീക്ക് വാക്കിനോട് ബന്ധപ്പെട്ടാണ്. ആകയാൽ ഇവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് തീ എന്ന രൂപം നെറ്റിയിലും നെഞ്ചിലും ചേർത്ത് കിഴക്ക് ദിക്കിനെ അഭിമുഖമായി നിന്ന് വരയ്ക്കുന്ന പതിവും പുരാതന ബാബിലോണിൽ നിലവിൽ വന്നു. അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നെഞ്ചിലും നെറ്റിയിലും ചേർത്ത് തീ എന്ന രൂപം ഒരുമിച്ച് വരച്ചുകൊണ്ട് തമ്മൂസിനെ ആരാധിക്കുന്ന സെറാമീസ് എന്ന അമ്മയെ ആരാധിക്കുന്ന പതിവ് പുരാതന ബാബിലോണിൽ നിലവിൽ വന്നു. അത് മാത്രമല്ല, ഇതിന്റെ ജന്മദിനം മകരസംക്രാന്തി ദിനത്തോടടുത്തുള്ള December 25 എന്നവർ കണ്ടെത്തി. അതിനുവേണ്ടി സരള വൃക്ഷ കൊമ്പായിട്ടാണ് ഈ ജന്മം നടന്നിരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നും ഒരാഴ്ചയ്ക്ക് മുൻപ് December 25 ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു സരള വൃക്ഷ കൊമ്പ് വെട്ടിയെടുത്ത് വീടിന്റെ മുൻപിൽ വെച്ച് നാട്ടിയിട്ട് അതിൽ വൃക്ഷങ്ങൾക്കകത്ത് ധൂപവും പ്രത്യേക വിധത്തിലുള്ള വർണ്ണ പേപ്പറുകൾ ഒട്ടിച്ച് അലങ്കരിച്ച് ആരാധിക്കുന്ന പതിവും അവിടെ നിലവിൽ വന്നു. ചരിത്രം മുൻപോട്ടോടി ദൈവത്തിന്റെ തിരുസഭ ഉത്ഭവിച്ചു. വിശുദ്ധിക്ക് വേണ്ടി നിന്ന സഭയ്ക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അടകല്ലിൽ വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച് വായിലൂടെ വെടിത്തിരി കുത്തിക്കടത്തി വായ് പൊട്ടിച്ച് തകർത്ത് വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കടത്തി കുതിരയെ കൊണ്ട് ചവിട്ടി പൊട്ടിച്ച് തിന്നിത്തിളങ്ങുന്ന വാളുകൊണ്ട് ശരീരം വെട്ടിമുറിച്ച് അലറിയെടുക്കുന്ന വ്യാഘ്ര ജന്തുക്കൾക്ക് വിശുദ്ധന്മാരെ ഇട്ടുകൊടുത്ത് തിളയ്ക്കുന്നങ്ങളിൽ വിശുദ്ധന്മാരെ വറുത്തുപോരുന്ന കഷ്ടതയുടെ കഠോര കാലഘട്ടം അവസാനിക്കാൻ ഒരു രംഗമുണ്ടായി. 325-ാം ആണ്ടിയിൽ അദ്ദേഹത്തിന് സ്തോത്രം യുദ്ധം ജയിച്ചാൽ ക്രൈസ്തവ മാർഗം സ്വീകരിക്കാമെന്ന് അദ്ദേഹം വിളംബരം ചെയ്തു. യുദ്ധരംഗത്ത് കുതിരപ്പുറത്തുനിന്ന് നിലത്തിറങ്ങി മുട്ടുകുത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ കുരിശടയാളമുള്ള ഗൗണുകൾ ധരിച്ച് യുദ്ധത്തിന് പോകൂ, യുദ്ധം ജയിക്കുമെന്ന് ഒരു അശരീര ചെവിയിൽ മുഴങ്ങി. അതോടെ ആ വിധത്തിൽ പടയാളികളെ അദ്ദേഹം ശക്തമായി സൈന്യത്തിന് രംഗത്തേക്ക് നയിച്ചു. സൈന്യം വൻ വിജയം കൊയ്തു. റോമിലേക്ക് ഈ സൈന്യം മടങ്ങി വന്നതോടെ അദ്ദേഹം ഒരു കൽപ്പന കൊടുത്തു. പുരാതന ബാബിലോണിയ പിന്തുടർച്ചയുടെ ബസലിക്കകൾ മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളായി മാറണം. അപ്പോൾ എന്താണ് അകത്തിരിക്കുന്നതെന്ന് അറിയാമോ? തമ്മൂസിന്റെയും സെറാമീസിന്റെയും പ്രതിമകൾ അകത്തുണ്ട്. കിഴക്ക് തിരിഞ്ഞുള്ള ദേവാലയ രൂപങ്ങളുണ്ട്. ഒന്നുകിൽ അടിച്ചൊടച്ച് പുതിയത് തുടങ്ങണം, അല്ലെങ്കിൽ പഴതിന്റെ ബാക്കി തുടങ്ങണം. അടിച്ചൊടച്ച് മാറ്റാതെ പഴയതിന്റെ ബാക്കിയായി അത് മുഴുവൻ ഏറ്റെടുത്ത് ദൈവത്തിന്റെ തിരുസഭ വിശുദ്ധിയിൽ നിന്ന് അകന്നുപോയി. ആരാധനയുടെ മർമ്മപ്രധാനമായ സ്ഥാനത്ത് പുരാതന ബാബിലോണിൽ കൃത്യസമയത്ത് വരുമ്പോൾ തീയ്, പുക, മണയം, മണിയടി ഇവയെല്ലാം ഒരുമിച്ചുള്ള ഒരു രംഗമുണ്ടായിരുന്നു. പുതിയ നിയമസഭ പരിവർത്തനത്തിലേക്ക് വന്നതോടെ ജാതി ആചാരാനുഷ്ഠാനങ്ങൾ അതിലേക്ക് ഒഴുകിക്കയറി. പരിശുദ്ധാത്മാവ് മുൻകണ്ടു, ഇത് മർമ്മമാണ്. ദൈവാത്മാവിന്റെ ദൂത് പറയാനുണ്ട്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങൾ കൂട്ടാളികളാകാതെ, അവളുടെ ബാധകൾ ഓഹരിക്കാരാകാതെ അവളെ വിട്ടുപോരുക, വിട്ടുപോരുക. കൃപ പ്രാപിച്ച നീ കൃപ പ്രാപിച്ചവരോടുകൂടെ ആരാധിക്കാൻ വിട്ടുപോരാ. ദൈവത്തിന് ആത്മാവ് വിളിക്കുകയാണ്. എത്ര പേർക്ക് സ്വാത്രം പറയാൻ കഴിയും? എത്ര പേർക്ക് സ്വാത്രം പറയാൻ കഴിയും? അധരങ്ങൾ ആത്മാവിൽ നിന്ന് ചലിക്കട്ടെ. ഈ ഇരുട്ടിന്റെ ശക്തിയോട് ആത്മാവിൽ പടവരുതാൻ അഭിഷേകത്തിന്റെ തൈലം തലയിൽ വീണ ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആളുകൾ അധികം ഇല്ലെങ്കിലും, ജനക്കൂട്ടത്തിന്റെ വലിപ്പമില്ലെങ്കിലും, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അവരെ വിട്ട് പുറപ്പെട്ടു പോരുക, അവരെ വിട്ട് പുറപ്പെട്ടു പോരുക. ദൈവാത്മാവ് പറയുന്ന ദൂത് ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികൾ ആകാതെ, അവളുടെ ബാധകളിൽ ഓഹരിക്കാർ ആകാതെ അവളെ വിട്ടു പോരുക. എല്ലാ ദൈവമക്കൾ ചേർന്ന് ആ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ രണ്ട് പദങ്ങൾ എന്ന് പറയണം. അവളുടെ പറഞ്ഞാട്ടെ, പാപങ്ങളിൽ കൂട്ടാളികൾ ആകാതെ, അവളുടെ ബാധകളിൽ ഓഹരിക്കാർ ആകാതെ അവളെ വിട്ടു പോരുക. ഞാൻ എന്തിനാ നിങ്ങളെ കൈ ഉയർത്തി പറയപ്പെച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അവളുടെ പാപങ്ങളിൽ നിനക്ക് ഓഹരി ഉണ്ടെങ്കിൽ അവളുടെ ബാധയിൽ നിനക്ക് ഓഹരി ഉണ്ടായിരിക്കും. ദാവീദിനെ ഹൃദയതുല്യം സ്നേഹിച്ച യോനാഥാനെ, ദാവീദിനോടുള്ള സ്നേഹത്തേക്കാൾ അപ്പനോടുള്ള സ്നേഹം നിനക്ക് അകത്തുണ്ടെങ്കിൽ, അപ്പനോടുള്ള നിന്റെ സ്നേഹം അപ്പൻ വീണയിടത്ത് നീയും വീഴാൻ അവസരം ഒരുക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന യുവമക്കളോടൊപ്പം ആത്മാവിൽ ആരാധിക്കുകയും പഴയതിനോടകത്ത് സ്നേഹം പുലർത്തുകയും ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ബാധയിൽ ഓഹരിക്കാരാകാതിരിക്കണമെങ്കിൽ പാപത്തിൽ കൂട്ടാളിയാകാതെ ഒഴിഞ്ഞു പോരണം. ദർശനം പ്രാപിച്ച അബ്രഹാം കൽദയരുടെ ഊര് വിട്ടിറങ്ങിയെങ്കിൽ, കാഴ്ചപ്പാട് പ്രാപിച്ച രൂത്ത് മോവാബിനോട് യാത്ര പറഞ്ഞെങ്കിൽ, അഭിഷേകം പ്രാപിച്ച സ്ലീഹേന്മാർ പാരമ്പര്യത്തെ പാടെ പരിത്യജിച്ചെങ്കിൽ, കൃപ പ്രാപിച്ച പൗലോസ് പഴയതിനോട് യാത്ര പറഞ്ഞെങ്കിൽ, കൃപ പ്രാപിച്ച നീ കൃപയില്ലാത്തവരുടെ ഇടയിൽ അവിയൽ സമൂഹത്തിനകത്ത് കീർത്തിയ നിത്യജീവനുമായി ശനിയാഴ്ച വരെ കറങ്ങാതെ ഞായറാഴ്ച മാത്രം കറങ്ങുന്നതും പാപമാണ്. കൃപ പ്രാപിച്ച നീ കൃപ പ്രാപിച്ചവരോടുകൂടെ ആരാധിക്കാൻ വിടിവിട്ടിറങ്ങണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് വീണ്ടും അവരുടെ കൈകളിലേക്ക് നോക്കുന്നു. അവരുടെ കൈകളിലിരിക്കുന്ന പാത്രത്തിൽ ചില സംഗതിയുണ്ട്. അവരുടെ കൈകളിലിരിക്കുന്ന പാത്രത്തിൽ രക്തം നിറയ്ക്കുന്നു. ആരുടെ രക്തമാണെന്നറിയാമോ? വിശുദ്ധന്മാരുടെ രക്തം അതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗത്തെയും ഈ ആത്മീയാശയങ്ങളെയും വിളിച്ചു പറയാൻ ഒരു കാലത്ത് രംഗത്തിറങ്ങിയ വിശുദ്ധന്മാരെ, ക്രൈസ്തവ പിന്തലമുറയിലെ പിതാക്കന്മാർ ചെയ്ത നീചവും മനുഷ്യത്വരഹിതവുമായ ക്രൂര ദമനങ്ങൾ ഓർത്താൽ ദൈവത്തിന് സ്തോത്രം, കരിങ്കല്ല് പോലും കരളലിഞ്ഞ് കരഞ്ഞു പോകും. അത്തരം ഭീകര ചെയ്തികളാണ് വിശ്വ
പരിശുദ്ധന്മാരുടെ മേൽ സത്യാരാധനയ്ക്ക് വേണ്ടി വേർപെട്ടതിന്റെ വെളിച്ചത്തെ ചെയ്തത്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളിൽ വിവാഹവേദിയിൽ നിന്ന് ഇല വലിച്ചിറക്കി വിട്ടവരുണ്ടായിരിക്കും. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളിൽ ശവമടക്കാൻ നാട്ടിൽ അവസരം കൊടുക്കാത്ത കഷ്ടത അനുഭവിച്ച ദൈവമക്കൾ ഉണ്ടായിരിക്കും. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളിൽ ഈ നാട്ടിൽ തലമുടി വെട്ടിക്കാൻ അവസരം കൊടുക്കാതെ പ്രതികൂല സഹിച്ചവരുണ്ടായിരിക്കും. ഒരു കാര്യം ദൈവമക്കൾക്ക് അറിയാം, ഇവിടെ ഇല വലിക്കുന്ന കല്യാണങ്ങൾക്ക് നടുവിൽ അവർക്ക് വേണ്ടി ഇല വലിക്കാത്തൊരു കുഞ്ഞാടിന്റെ കല്യാണം വരുന്നുണ്ട്. നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവദാസന്മാർ സത്യം ധീരമായി പ്രസംഗിച്ചു. വെക്ലിഫ് എന്ന ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, വചനത്തിലേക്ക് മടങ്ങി വരിക. ആ ദൈവദാസനെ വിസ്തരിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന വഴിയിൽ തളർവാദ രോഗിയായി അദ്ദേഹം മരിച്ചു മാറി. അദ്ദേഹത്തെ ഒരു കുഴിയെടുത്തവിടെ അടക്കി. അത് കഴിഞ്ഞാണ് ജോൺ ഹസൻ എന്ന കർത്തൃദാസൻ എഴുന്നേറ്റത്. വേദപുസ്തക പ്രതികൾ പ്രിന്റ് ചെയ്ത് വിവരണങ്ങൾ വായിച്ചു കൊടുത്ത ആ ദൈവദാസനെ പിടിച്ച് ഒടുവിൽ ഒരു കട്ടിലിൽ മലർത്തിക്കിടത്തി. ക്രൈസ്തവ മതത്തിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ കിടക്കയ്ക്കകത്തടിയിൽ വേദപുസ്തക പ്രതികൾ കൂട്ടിയിട്ട് എണ്ണയൊഴിച്ച് തീ കൊടുത്തു. ശരീരം വെന്തെരിയും മുൻപ് ആ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു ഈയാം പാറ്റിയെ പോലെ ഉരുക്കി കൊന്നുകൊള്ളുക. യൂറോപ്പിന്റെ മണ്ഡലത്തിൽ വേദപുസ്തകം പ്രസംഗിക്കുന്ന നവീകരണത്തിന്റെ കഴുകനെ ദൈവം ചിറകടിച്ചുയർത്തും. അവന്റെ ഒരു ചെറുവിരൽ തകർക്കാൻ നിനക്ക് സാധ്യമല്ല. ഞാനിതാ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവമക്കളെ, കാര്യം അതുകൊണ്ട് തീർന്നില്ല. ജോൺ ഹസ്സിനെ ഉരുക്കി കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ജോൺ വിക്ലിഫ് എന്ന ദൈവദാസന്റെ കുഴിമാടം മാന്തി പഴയ അസ്ഥികൾ എടുത്തുകൊണ്ട് വന്ന് ഈ കൂട്ടത്തിലിട്ട് തീ കൊടുത്തിട്ട് അത് മുഴുവൻ എരിച്ച് ചാരമാക്കി ഒരു പാത്രത്തിലെടുത്ത് തേംസ് നദിയിൽ ക്രൈസ്തവ സഭയുടെ പുരാതന നേതാക്കന്മാർ കലക്കി. എന്നാൽ ഈ രാത്രി ഞാൻ പറയട്ടെ, അവരുടെ ശരീര ധൂളികൾ ഏത് കടലുകൾക്ക് കൈമാറി, ഏതൊക്കെ തിരമാലകളിലൂടെ, ഏതൊക്കെ മഹാസമുദ്രത്തിലൂടെ, ഏതൊക്കെ കരകളിൽ ചെന്ന് അടിച്ചു കയറിയോ, അവിടെയെല്ലാം സത്യാരാധനയുടെ സഭകളിൽ നിൽക്കാൻ ദൈവം ചരിത്രത്തിൽ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ, നക്ഷത്രത്തെ ഊതി അണയ്ക്കാൻ ഒക്കുമോ? ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നൂറുകണക്കിന് വിശുദ്ധന്മാർ ഇതിനു വേണ്ടി ജീവാർപ്പണം ചെയ്യപ്പെട്ടു. ഈ രാത്രി ഞാൻ പറയാം, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റിയിട്ട് ഉദരം വിർപ്പിച്ച് മലർന്ന് കിടക്കുന്ന വചനത്തിന് വേണ്ടുന്ന ദൈവദാസന്റെ വയറിലേക്ക് ഒരു കുതിരയെ കൊണ്ട് വയറ് പൊട്ടിച്ച് പുറത്തു വരുത്തിയ സംഭവങ്ങൾ ഇതിന് പുറകിലുണ്ട്. വയറൊരു ഭാഗം തുരന്ന് കൊടൽമാല പുറത്തേക്കെടുത്ത് വൃക്ഷക്കമ്പിൽ ചുറ്റിയിട്ട് ക്രൈസ്തവ മാർഗത്തിന്റെ നേതാക്കന്മാർ ഈ സത്യത്തിന് വേണ്ടി വന്ന് വിശുദ്ധന്മാരെ കൊന്ന രംഗങ്ങളുണ്ട്.
ത്തിൽ കെട്ടിയിട്ട് കാളവണ്ടിയുടെ ചക്രം പോലുള്ള ചക്രത്തിൽ വെച്ചുരുട്ടി അവരെ കൊന്നിട്ടുണ്ട്. വായിലൂടെ ഈയം ഉരുക്കി ഒഴിച്ച് മനുഷ്യത്വ രഹിതമായവരെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്ത് നിർത്തി അവരെ ദഹിപ്പിച്ചിട്ടുണ്ട്. മേയാ കൂൾപ്പ എന്റെ പിഴ വലിയ പിഴ എന്ന് കുരിശിന്റെ ചുവട്ടിൽ പിടിച്ച് ആയിരം വട്ടം പറഞ്ഞാലും ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് ചോദിക്കാൻ നീതിയുള്ള ന്യായാധിപൻ ഇതിന്റെ പുറകിലുണ്ട്. നീതിയോടെ ന്യായം വിധിക്കും. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ശബ്ദമുയർത്തി അധരങ്ങൾ ചലിപ്പിച്ച് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അധികം നാൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് നീങ്ങുകയില്ല. കർത്താവിന്റെ മടങ്ങിവരവിന് ശേഷം സംഭവിക്കാൻ തുടങ്ങുന്നത് ക്രൈസ്തവ സഭ എക്യൂമിനിക്കൽ സംവിധാനത്തിലൂടെ ഒരു കൊടക്കീഴിലെത്തും. അതൊടുവിൽ എതിർക്രിസ്തുവിന് വേണ്ടി അണിയൊരുക്കിക്കൊണ്ട് അവൾ എതിർക്രിസ്തുവിനാൽ നയിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മൃഗത്തിന്റെ പുറത്തിരിക്കുന്നവളാണോ മൃഗമാണോ യാത്രയെ നിയന്ത്രിക്കുന്നത്? മൃഗത്തിന്റെ പുറത്തിരിക്കുന്നവൾ മൃഗത്തിന്റെ യാത്രയെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൃഗം എന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയെ സ്ത്രീ എന്ന മതവ്യവസ്ഥിതി നിയന്ത്രിക്കും. അധിക സമയം കഴിയുന്നതിന് മുൻപ് ഈ മൃഗം, ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി എന്ന മൃഗം മതവ്യവസ്ഥിതിയെ കുടഞ്ഞ് താഴേക്കിട്ട് ചവിട്ടിക്കടിച്ചു കീറി മാംസം തിന്ന് തീ കൊണ്ട് ദഹിപ്പിക്കും. ഈ സംഭവത്തിന് വേണ്ടി ക്രൈസ്തവ സഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വശത്തൊരുക്കുമ്പോൾ കൈവിടപ്പെടേണ്ടവരെ ദുരാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നീ യേശുവിന്റെ മണവാട്ടിയുടെ അംഗമാണോ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ അംഗമാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം ചെയ്യും? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നൊരു സന്ദേശം ഞാൻ പറയട്ടെ. കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരെ കൊണ്ടവരെ ജയിച്ചു. ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് മൂന്ന് യോഗ്യതയുള്ളവരെ അന്വേഷിക്കുകയാണ്. വിളിക്കപ്പെട്ട ദൈവമക്കളെ സ്വർഗം അന്വേഷിക്കുന്നു, അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം അന്വേഷിക്കുന്നു, അതിനകത്തുനിന്ന് വിശ്വസ്തരായവരെ സ്വർഗം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? കയ്യിൽ കിട്ടുന്നതിനെയെല്ലാം തൂത്തുവാരി സ്വർഗത്തിൽ കൊണ്ടിയെന്ന് തമ്പുരാന്റെ മൂത്ത പുത്രന്മാരായി വലത്തുഭാഗത്തിരുത്തി സകല കിരീടവും തലയെ തന്ന് തുള്ളിക്കുമെന്ന് വിചാരിക്കണ്ട. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുന്ന രാത്രിയായിരിക്കട്ടെ. ഇതിനകത്തൊരു തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമുണ്ട്, അവർ മാത്രമേ നിത്യതയുടെ തീരത്തുണ്ടായിരിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, 33,000 ഗിദെയോൻ യുദ്ധത്തിന് വിളിച്ചത്, പക്ഷേ ഭയവും ഭീരുത്വമുള്ളവൻ മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ എത്ര പോയെന്ന് അറിയാമോ? 22,000 പോയി. ആ 22,000 കൊണ്ട് യുദ്ധം ജയിക്കില്ല. 10,000 വെള്ളത്തിന്റെ അടുക്കലേക്ക് നീങ്ങി. അവിടെ എത്ര പേർ മാറിയെന്ന് അറിയാമോ? 9,700 പോയി. അതിനകത്ത് നിന്ന് എത്ര പേർ വേർതിരിക്കപ്പെട്ടെന്ന് അറിയാമോ? 300. 33,000 തടിച്ച രജിസ്റ്റർ അല്ല എന്റെ ദൈവത്തിന് വിഷയം. വിശ്വസ്തത തെളിയിക്കുന്ന ഒരു 300 അവരെയാണ് സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് അന്വേഷിക്കുന്നു. സ്തോത്രം. 5,000 യേശു പന്തിയും പാലവും കൊടുത്തു തന്നു, പക്ഷേ തന്നോടുകൂടെ ഇരിക്കാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകേണ്ടതിന് അയക്കാൻ എത്ര പേരെയാ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? ഒരു 70 അകത്തും തെരഞ്ഞെടുത്തു. സ്തോത്രം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകാൻ ആത്മീയ ശുശ്രൂഷയ്ക്ക് എത്ര പേരെ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? അതിനകത്ത് ഒരു 12 തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മറുരൂപ മലയിൽ മഹത്വം വെളിപ്പെടാൻ സമയമായപ്പോൾ 5,000 കൊണ്ട് കേറിയില്ല, 70 കൊണ്ട് പോയില്ല, 12 കൊണ്ട് കേറി ചെന്നില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അതെ മൂന്ന് പേര്, അവരാ പറഞ്ഞത് ഞങ്ങൾ അവന്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവനെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ടാണ്. ഇന്ന് രാത്രി രജിസ്റ്ററിൽ പേരുള്ള 5,000 എന്റെ ദൈവത്തിന് വേണ്ട, അത്ഭുതം നടത്തുന്ന 70 ദൈവത്തിന് വേണ്ട, കൂടെ നടക്കുന്ന ഒരു 12 വിഷയമല്ല. ഇതിനകത്ത് മഹത്വം കാണാൻ ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു 3 അവരെ സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധിയിൽ, എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും അധരം പൂട്ടിയിരിക്കാതെ അല്പ മിനിറ്റുകൾ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നാവുകളും ചലിക്കട്ടെ ദൈവസന്നിധിയിൽ, എല്ലാ നാവുകളും ചലിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ വചനത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ കൃപ തന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിന് സ്തുതി അർപ്പിച്ചു തുടങ്ങണം. വായടച്ചാരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കരുത്. ഞാൻ ദൈവജനത്തോട് പറയാം, ആരാധന ദൈവമക്കളുടെ പദവിയാണ്. ആരാധന ദൈവമക്കളുടെ പദവിയാണ്. നിന്റെ ആരാധന ശത്രുവിനൊരു പ്രഹരമാണ്, എന്നാൽ കൃപ പ്രാപിച്ച നിനക്കൊരു അഗ്നി കവചമാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവവൈദ്യ നീ മണ്ടനല്ല, നിനക്ക് വേണ്ടി മഹത്വം പകർന്നവനെ ഇരിക്കുന്ന ഇടം മറന്ന് നിനക്ക് ആരാധിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസരയുടെ വാളിന്റെ മൂർച്ചയല്ല ദൈവം കണ്ടത്, പിന്നെയോ ദെബോരയുടെ കണ്ണുനിർ തുള്ളികൾക്ക് ദൈവം വിലകൽപ്പിച്ചു. ദൈവത്തിന്റെ ജനം ആരാധിക്കാൻ തുടങ്ങി. ശത്രുക്കളുടെ കുതിരകളുടെ കാലുകളെ മുറിക്കാൻ ആ കാലഘട്ടത്തിൽ ദൈവം തന്നെ ദൂതന്മാരെ നിയോഗിച്ചു. ഇവിടെ നിന്ന് രാത്രി ആരാധന ഉയരുമ്പോൾ ശത്രുവിന്റെ കാലുകളെ മുറിക്കാൻ ദൈവം നിയമിച്ച ദൂതന്മാർ ഈ രാത്രി ഇവിടെ ഇറങ്ങി വരുന്ന രാത്രിയാണ്. ആത്മാവിനത് അനുഭവിച്ചറിയും ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇപ്പോൾ സ്തോത്രം ചെയ്യുന്ന രാത്രിയായിരിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗം ഈ ഗ്രൗണ്ടിൽ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർക്കും മൂപ്പന്മാർക്കും ജീവികൾക്കും നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവന്റെ മുറിവുകൾ ഈ രാത്രി ഉണങ്ങിയിട്ടില്ല. ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിലേക്ക് അവന്റെ മുറിവിലെ വിടുതലിന്റെ ശൈലം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ ജനം ശക്തിയോടെ അല്പമിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. വിശ്വാസത്തിന്റെ കരിമരുന്ന് നിറഞ്ഞ ഒരു ഹൃദയം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ദൈവാത്മാവിന്റെ തീ ഇന്ന് രാത്രി അവിടെ ആളി പടരാൻ തുടങ്ങുകയാണ്. ദൈവിക വിടുതലിന്റെ കരസ്പർശനം ഈ രാത്രി നീ അനുഭവിക്കും. നീ അനുഭവിക്കുന്ന ചോദ്യങ്ങളെ സ്വർഗം ഇന്ന് രാത്രി മുറിക്കാൻ തുടങ്ങുന്നു. നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരം ഇന്ന് രാത്രി വെയ്ക്കാൻ തുടങ്ങുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വീശി അടിക്കും.
അടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി ആത്മാവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവജനത്തിന്റെ അധരങ്ങൾ ചലിക്കട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകത്തിന്റെ അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, തൈലക്കാരന്റെ ചത്ത ഈച്ച തൈലത്തെ മുഴുവൻ നാറ്റുമാറാക്കുന്നു. നിന്റെ കുടുംബ തൈലം സുഗന്ധം പരത്താതെ, നിന്റെ ശുശ്രൂഷയുടെ തൈലം സുഗന്ധം പരത്താതെ, നിന്റെ കഴിവുകളുടെ തൈല സുഗന്ധം പരത്താതെ, എത്ര എത്ര തുഴഞ്ഞിട്ടും പരിഹാരമില്ലാത്ത വിധത്തിൽ കരവറ്റാത്ത പ്രതിസന്ധികളുമായി വേദനയുടെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദര, നിന്റെ കുടുംബത്തിൽ ദുർഗന്ധം പരത്തുന്ന ആ ചത്ത ഈച്ചയെ എടുത്തു കളയാൻ നിന്റെ കൈകൾക്ക് കഴിവില്ലെങ്കിലും നക്ഷത്രം വലം കൈയിൽ പിടിച്ച കുരുടന് കണ്ണുണ്ടാക്കാൻ ചേറു കുഴച്ച ആ കരം ഈ രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിലേക്ക് മുറിവേറ്റ കരമായി ഇറങ്ങി വരികയാണ്. അവന് ഇന്ന് രാത്രി നീ എഴുന്നേൽക്ക് മുൻപ് നിന്റെ മേൽ തൊടാൻ തുടങ്ങുന്നു. ദൈവപ്രവൃത്തി നിനക്കായി വ്യാപരിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ വായിൽ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവി രാത്രി ചിലതിനെ തൊടുവാൻ തുടങ്ങുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ച കിണറിനെ ശത്രു കല്ലിട്ട് മൂടിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, പിതാക്കന്മാരുടെ കാലത്ത് ഈ ദേശത്ത് സ്വർഗം തുറന്നു വന്ന സത്യാരാധനയുടെ പല കിണറുകളെയും ശത്രു കല്ലിട്ട് മൂടിക്കഴിഞ്ഞു. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പഴയ കിണറിന്റെ അടുക്കൽ വന്ന് കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ഉറവകൾ ഉയർന്നു വരികയാണ്. ഈ കല്യാണിമുക്കിന്റെ പരിസരങ്ങളിൽ, ഈ റാമിയുടെ പരിസരങ്ങളിൽ നമ്മുടെ പിതാക്കന്മാര് സത്യവിശ്വാസത്തിന് വേണ്ടി കുഴിച്ച അനേക കിണറുകളുടെ മേൽ ശത്രുവിന്റെ കല്ലുകൾ വീണു കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഉറവകളെ സ്വർഗം ഇവിടെ തുറന്നു വയ്ക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ആത്മാവിനത് കാണുകയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ചിലർ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അധികാരത്തോടെ അവരുടെ അധരങ്ങൾ ആത്മാവിൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഇരുട്ടിന്റെ ശക്തികൾ, കുഞ്ഞാർന്ന രക്തത്തിന്റെ ശക്തിയാൽ ഇവിടെ മുറിഞ്ഞു മാറുന്ന രാത്രിയാണ്. കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട്, ചിന്താമണ്ഡലത്തെ ബന്ധിച്ചുകൊണ്ട് എത്ര യോഗങ്ങൾ നടന്നാലും കണ്ണുകൾ തുറക്കാത്ത വിധത്തിൽ ശത്രു ചില നുഖങ്ങൾ വെച്ച് അമർത്തി വച്ചിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലർ പുറത്തു വരുന്ന രാത്രിയാകട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ആ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ കരങ്ങളുടെ മേൽ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കുകയാ. ഇന്ന് രാത്രി ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കുകയാ. ഉയർത്തപ്പെട്ട ആ കരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉയർത്തപ്പെട്ട ആ കരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട കരങ്ങളുടെ പുറകിലെ ചോദ്യങ്ങൾ കുഞ്ഞാടിനും നിയമ രക്തത്താൽ ഉത്തരമായി മാറട്ടെ. അത് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. ദൈവാത്മാവ് അത് ചെയ്തിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്! അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പും കടും ചുവപ്പ് നിറവും ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗത്തിന്മേൽ, എതിർ ക്രിസ്തുവിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി അവളുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന നാമം അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് അവൾ മത്തയായിരിക്കുന്നു. എന്നാൽ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ 21-ാം അധ്യായത്തിൽ യോഹന്നാനെ വിളിക്കുന്നു, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിക്ക് പാർക്കാൻ മണവാളൻ ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കും മുൻപ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. എതിർക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ലക്ഷണം മഹത്വമാണ്, പ്രതാപമാണ്. എന്നാൽ യേശുവിന്റെ മണവാട്ടിയുടെ ലക്ഷണം വിശുദ്ധിയാണ്, വെണ്മയാണ്. കരമുയർത്തി എത്ര പേർക്ക് സ്വാത്രം പറയാൻ കഴിയും? പ്രതാപം നോക്കി മഹത്വം നോക്കി സഭ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ വിശുദ്ധി നോക്കി ഭക്തി നോക്കി സഭ തെരഞ്ഞെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് വിശുദ്ധ മണവാട്ടി സഭ. അതെ, പവിത്ര മണവാട്ടി സഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. എന്റെ കേൾവിക്കാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കും.